السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله، وأحسن الهدي هدي محمد صلى الله عليه وآله وصحبه وسلم، وشر الأمور محدثاتها، فإن كل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു ശംസിൽ ചില പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ തൊട്ട് സത്യം ചെയ്യുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, വശംസി വദുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ഷാഹ والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. الله سبحانه وتعالى അവന്റെ സൃഷ്ടികളിൽ വളരെ വലിപ്പമുള്ള വളരെ പ്രധാനപ്പെട്ട സൃഷ്ടികളെ തൊട്ട് അല്ലാഹു സത്യം ചെയ്തു. അല്ലാഹു പറഞ്ഞു, വശംസി വദുഹാഹ സൂര്യനെ തൊട്ട് സത്യം ചെയ്തു, വൽ ഖമർ ചന്ദ്രനെ തൊട്ട് സത്യം ചെയ്തു, പകലിനെ തൊട്ട് സത്യം ചെയ്തു, രാത്രിയെ തൊട്ട് സത്യം ചെയ്തു, ആകാശത്തെ തൊട്ട് സത്യം ചെയ്തു, ഭൂമിയെ തൊട്ട് സത്യം ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടി പ്രതിഭാസങ്ങളിൽ നിന്ന് വളരെ വലിയ വസ്തുക്കളെ പിടിച്ച് സത്യം ചെയ്തു. അതിനുശേഷം പറഞ്ഞു, വനഫ്സിം വമ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ പറഞ്ഞതിനു ശേഷം പറഞ്ഞു, തീർച്ചയായും ശരീരത്തെ നല്ല രീതിയിൽ തസ്കിയത്ത് ചെയ്തവൻ, ഖദ് അഫ്ലഹ അവൻ വിജയിതനാണ്, അവൻ വിജയിച്ചവനാണ്. വഖദ് ഖാബ മൻ ദസ്സാഹ അതിനെ നല്ലതുപോലെ നോക്കാത്തവൻ, അതിനെ പരിശുദ്ധിപ്പെടുത്താത്തവൻ, അതിനെ തെറ്റുകളാൽ മുഴുക്കിയവൻ, വഖദ് ഖാബ അവൻ പരാജിതനാണെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു സാധാരണ നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവല്ലാത്ത മറ്റൊരാളുടെ പേരിൽ സത്യം ചെയ്യുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്. പക്ഷെ റബ്ബുൽ ഇസ്സത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തിനവൻ ചെയ്തു എന്ന് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ ഇത് വിശദീകരിക്കുമ്പോൾ പറയുന്നതായി കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കാര്യത്തിനെ സംബന്ധിച്ചാണോ പറയുന്നത് അത് ഗൗരവമുള്ള കാര്യമാണെന്ന് കാണിക്കാനാണ്. ഏത് വിഷയത്തെ സംബന്ധിച്ച് പറയാനാണോ അല്ലാഹു സത്യം ചെയ്യുന്നത് ആ വിഷയത്തിന്റെ ഗൗരവം കാണിക്കാനാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്തിനെ സംബന്ധിച്ചാണ്? മനുഷ്യന്റെ ശരീരത്തെ സംബന്ധിച്ച്. മനുഷ്യന്റെ ശരീരത്തിന് തസ്കിയത്ത് നൽകിയവൻ, അതിനെ പരിശുദ്ധിപ്പെടുത്തിയവൻ വിജയിച്ചവനാണ്. അതിനെ പരിശുദ്ധിപ്പെടുത്താത്തവൻ, തെറ്റുകളാൽ ജീവിതത്തിൽ നിറച്ചവൻ, അവൻ പരാജയപ്പെട്ടവനാണ്. ഇമാം ഖതാദ റഹിമഹുല്ലാ അതുപോലെ തന്നെ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ പറയുന്നു, ഇവിടെ അല്ലാഹു പറഞ്ഞതിന്റെ അർത്ഥം, ഖദ് അഫ്ലഹ മൻ സക്ക നഫ്സഹു ബിതാഅത്തില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നവർ, അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കുന്നവർ, അവർ വിജയിച്ചു എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേവലം ഒരു ഭംഗിവാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു നസീഹത്തിന്റെ ഒരു മജ്ലിസിൽ കേവലം ഇരുന്ന് എഴുന്നേറ്റ് പോകുന്നവരായിട്ടോ നമ്മൾ ഇരിക്കരുത്. മറിച്ച് നമ്മൾ ചിന്തിക്കുക, എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ പറഞ്ഞ ശേഷം നഫ്സിനെ ശ്രദ്ധിക്കാൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്? എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, മനുഷ്യരെ നിങ്ങൾ അറിയുക, തീർച്ചയായും നമ്മുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, അതെങ്ങാനും നല്ല രീതിയിൽ ശരിയാക്കാൻ നമുക്ക് സാധിച്ചാൽ, തെറ്റുകളിൽ നിന്ന് കഴുകിക്കളയാൻ നമുക്ക് സാധിച്ചാൽ, അതിൽ തിന്മകളില്ലാതെ നല്ലതായി അതിനെ കൊണ്ടുപോവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ശരീരം മൊത്തത്തിൽ നന്നാകും. ആ ഒരു അവയവം നിങ്ങൾ ശരിയാക്കുകയാണെങ്കിൽ, അതിനെ നിങ്ങൾ നന്നാക്കുകയാണെങ്കിൽ, നിങ്ങൾ പറയുന്ന വാക്കുകൾ നല്ലതായിരിക്കും, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നല്ലതായിരിക്കും, നിങ്ങൾ ആൾക്കാരോട് ഇടപഴകുമ്പോൾ നിങ്ങളുടെ പെരുമാറ്റം ഏറ്റവും നല്ലതായിരിക്കും. വഇദാ ഫസദത്, നേരെ തിരിച്ച് അതെങ്ങാനും മോശമായാൽ, ഫസദൽ ജസദു കുല്ലു, ശരീരം മൊത്തത്തിൽ മോശമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന്റെ സംസ്കരണം, അതുപോലെ തന്നെ ഹൃദയത്തിന്റെ സംസ്കരണം, അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ഒന്നാമത്തേത് ഹൃദയത്തെ വിജയിപ്പിക്കുന്നവൻ, അല്ലെങ്കിൽ ശരീരത്തെ വിജയിപ്പിക്കുന്നവൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ. മറ്റൊരുത്തൻ എന്ന് പറഞ്ഞാൽ തിന്മകളാൽ അവന്റെ ഹൃദയത്തെ പരാജയപ്പെടുത്തുന്നവൻ. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് തസ്കിയത്തുൻ നുഫൂസ്, തസ്കിയത്തുൻ നുഫൂസ്, നമ്മുടെ ഹൃദയത്തെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ നന്നാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു അതിന് വിപരീതമായി പറഞ്ഞത് എന്താണ്? തദ്സിയ, ഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ തെറ്റുകൾ കൊണ്ട് മൂടിയവൻ അവൻ പരാജയപ്പെട്ടവനാണ്. തദ്സിയ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇഖ്ഫ എന്നാണ്, മറച്ചുവെക്കുക. മറച്ചുവെക്കുക, ആരും കാണാതെ നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ അരികിൽ നമുക്ക് പരാജയം സമ്മാനിക്കുമെങ്കിൽ, എല്ലാവരും അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ആൾക്കാർ എത്ര ഗൗരവപ്പെട്ട കാര്യമാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത്, അതുപോലെ തന്നെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് വലിയ ദൗത്യമാണ്, വലിയ ദൗത്യമാണ്. അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. അമ്പിയാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലേക്ക് ഈ തൗഹീദ് പറയാൻ, അള്ളാഹുവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി നിയോഗിച്ചപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീൻ റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം, ജനങ്ങളെ തസ്കിയത്ത് നൽകാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അമ്പിയാക്കളെ അയച്ചത്. ജനങ്ങൾക്ക് തസ്കിയത്ത് നൽകാൻ, അവരുടെ ജീവിതം പരിശുദ്ധിപ്പെടുത്താൻ, തിന്മകളുടെ കറകളിൽ നിന്ന് അവരുടെ ജീവിതത്തെ മാറ്റി നന്മകളാകുന്ന പ്രകാശത്തിലേക്ക് അവരെ നയിക്കാനാണ് എപ്പോഴും അമ്പിയാക്കൾ പരിശ്രമിച്ചിട്ടുള്ളത്. ഇത് വലിയൊരു ദൗത്യമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം പഠിച്ചു നോക്കുക, നമ്മൾ എത്രത്തോളം നന്മകൾ ചെയ്യാറുണ്ട്, എത്രത്തോളം നമ്മുടെ മനസ്സിൽ നന്മകളുണ്ട്, എത്രത്തോളം നമ്മുടെ കൽബിൽ നന്മകളുണ്ട്. ഇതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ അവന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് അവിടത്തേക്ക് നുബുവത്ത് നൽകി. ആദ്യമായി അവതരിപ്പിച്ചിരിക്കുന്ന ഖുർആനിക സൂക്തങ്ങളിൽ ഒന്നെന്താണ്? വസിയാബക ഫതഹിർ, നിന്റെ സിയാബ് നീ ശുദ്ധീകരിക്കുക, നിന്റെ സിയാബ് നീ ശുദ്ധീകരിക്കുക. പൊതുവെ സിയാബ് എന്ന് പറഞ്ഞാൽ അറബിയിൽ നമ്മൾ എന്തർത്ഥം വെക്കും? വസ്ത്രം എന്നർത്ഥം വെക്കും. എന്നാൽ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു അവിടെ സിയാബ് കൊണ്ടുള്ള ഉദ്ദേശം ഹൃദയമാണ്, അവിടെ സിയാബ് കൊണ്ടുള്ള ഉദ്ദേശം ഹൃദയമാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറയുന്നു വസിയാബക ഫതഹിർ, നിന്റെ അകം നീ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ അല്ലെങ്കിൽ സംസാരിക്കുന്ന ഞാൻ, നമ്മളൊക്കെ ചിന്തിച്ചു നോക്കുക, എത്രത്തോളം നമ്മുടെ മാനസിക ശുദ്ധി അല്ലെങ്കിൽ ഹൃദയം ശുദ്ധീകരിക്കാൻ, ശരീരം ശുദ്ധീകരിക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മനസ്സ് ശുദ്ധീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ട് നിബന്ധനകളാണ്. ഒന്നാമത്തേത് അത്തഖ്ലിയ, അത്തഖ്ലിയ. തഖ്ലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള തെറ്റുകളൊക്കെ ഒഴിവാക്കുക. തഖ്ലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള തെറ്റുകൾ ഒഴിവാക്കുക. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, അത്തസ്ഫിയത്തു വത്തർബിയ. തസ്ഫിയ എന്ന് പറഞ്ഞാലും അതേ അർത്ഥമാണ്. നമ്മുടെ അകത്തുള്ള മോശമായ സ്വഭാവങ്ങൾ, ശരീരത്തിന് ബാധിച്ചിരിക്കുന്ന കറകൾ, അത് നമ്മൾ കഴുകി ശുദ്ധീകരിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തസ്കിയ, ഹൃദയത്തിൽ നല്ല നല്ല കാര്യങ്ങൾ പ്രവേശിപ്പിക്കുക. നമ്മൾ മോശമായ ചിന്താഗതിയുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ മോശമായ സ്വഭാവമുള്ളവരാണെങ്കിൽ അതിന്റെ കൂടെ നന്മകൾ പ്രവേശിപ്പിക്കാൻ ഒരിക്കലും നമുക്ക് സാധ്യമല്ല, ഒരു തീർച്ചയാണ്. നമ്മുടെ മനസ്സിൽ മോശമായ ചിന്താഗതികൾ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ നല്ല ചിന്ത സാധിക്കുകയില്ല. നമ്മുടെ മനസ്സിൽ മോശമായ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ മോശമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ നല്ല സ്വഭാവം നമുക്ക് സാധിക്കുകയില്ല. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ശരീരത്തിൽ നിന്ന് മോശമായ കാര്യങ്ങൾ തുടച്ചു നീക്കണം. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരിക്ക് സഹോദരങ്ങളെ ചിന്തിക്കണം, അന്ന് സ്വഹാബത്തിനോട് പ്രവാചകൻ പറഞ്ഞതാണെങ്കിൽ ഇന്ന് കേൾക്കുന്ന നമ്മൾ ചിന്തിക്കുക. ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതിഅ, അള്ളാഹുവിന്റെ ഒരു അടിമ ഒരു തെറ്റ് ചെയ്താൽ, നുഖിതത് ഫീ ഖൽബിഹി നുഖ്തതുൻ സൗദാ, അവന്റെ ഹൃദയത്തിൽ അള്ളാഹു ഒരു കറുത്ത പുള്ളി വെക്കുന്നതാണ്. ഒരു തെറ്റ് നമ്മൾ ചെയ്താൽ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു ഒരു പുള്ളി വെക്കും, ഒരു കളവ് പറഞ്ഞാൽ ഹൃദയത്തിൽ പുള്ളി വെക്കും. ഒരു സഹോദരനെ സംബന്ധിച്ച് മോശം പറഞ്ഞാൽ ഹൃദയത്തിൽ പുള്ളി വെക്കും. ആർക്കെങ്കിലും ദ്രോഹമുണ്ടാക്കിയാൽ ഹൃദയത്തിൽ അല്ലാഹു ഒരു പുള്ളി വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഇദാ ഹുവ നസഅ വസ്തഗ്ഫർ ഫതാബ സുഖില ഖൽബു. അവൻ ചെയ്തിരിക്കുന്ന പാപത്തിൽ നിന്ന് അവന്റെ മനസ്സിന് പ്രയാസമുണ്ടായി, അവൻ തൗബ ചെയ്ത് മാറിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹൃദയം ശുദ്ധീകരിക്കും. നമ്മൾ ഇന്ന് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്നലെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിനുശേഷം നമ്മൾ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ, തൗബ ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും തെറ്റുകൾ ചെയ്യുന്നതനുസരിച്ച് ഹൃദയത്തിൽ അല്ലാഹു പുള്ളികൾ വെച്ചുകൊണ്ടേയിരിക്കും. എത്രത്തോളം നമ്മൾ തെറ്റ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ മനസ്സിൽ അല്ലാഹു പുള്ളി വെക്കും. ഹൃദയത്തെ കറുത്ത ഹൃദയമാക്കി മാറ്റും. ഹൃദയത്തെ ഈ പുള്ളികൾ കൊണ്ട് കറുത്ത ഹൃദയമാക്കി മാറ്റും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിലെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ആയ ചോദി, കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവരാണ് അവരുടെ പ്രവർത്തനം കാരണത്താൽ അല്ലാഹു ഹൃദയത്തിന് സീൽ വെച്ചവർ. താബിഈങ്ങൾ അതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നതായി കേൾക്കാം, അങ്ങനെയുള്ള വ്യക്തികൾക്ക് എത്ര ഖുർആനിന്റെ ആയ ചോദി കൊടുത്താലും അവരുടെ ഹൃദയത്തിൽ കയറുകയില്ല, എത്ര ഹദീസ് കേട്ടാലും അവരുടെ മനസ്സിന് ഒരു മാറ്റം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ദീനിന്റെ മജാലിസുകളിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഹദീസുകളും ആയത്തുകളും കേട്ടിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിന് മാറ്റമുണ്ടാവുന്നില്ലെങ്കിൽ നമ്മൾ സംശയിക്കണം, നമ്മുടെ ഹൃദയത്തിന് അള്ളാഹു സീൽ വെച്ചിട്ടുണ്ടോ? ഇതൊന്നും നിസ്സാരമായ കാര്യമല്ല. ഹൃദയത്തെ അള്ളാഹു മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അജാബാണ്. ഒരു മനുഷ്യന് അള്ളാഹു ജീവിതത്തിൽ നൽകുന്ന വലിയ അജാബാണ് ഹൃദയത്തെ മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ഒരു വശത്തേക്കൂടി നോക്കിയാൽ നമുക്ക് സംഭവിക്കുന്ന മരണത്തെക്കാളും എത്രയോ ഗുരുതരമായ കാര്യമാണ് ഹൃദയത്തിന് മരണം സംഭവിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഹൃദയം മരണപ്പെട്ട അവസ്ഥയിലാണോ? അതിനുള്ള അടയാളങ്ങൾ എന്താണ്? എന്തെങ്കിലും ആയത്ത് കേൾക്കുമ്പോൾ നമുക്ക് വേണ്ടതുപോലെ ജീവിതത്തിൽ പാലിക്കാൻ സാധിക്കുന്നില്ല. ഹദീസുകൾ കേൾക്കുമ്പോൾ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. തെറ്റുകൾ ജീവിതത്തിൽ അധികരിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അറിയുക, നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പുള്ളികൾ വെച്ചിട്ടുണ്ട്. തൗബ ചെയ്തുകൊണ്ട് അത് കഴുകിക്കളഞ്ഞ് നല്ലൊരു ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാവുക. തെറ്റുകളുടെ കറകൾ മനസ്സിലുണ്ടെങ്കിൽ തീർച്ച ഹൃദയത്തിൽ ഇൽമ് അല്ലെങ്കിൽ ഹൃദയത്തിൽ അല്ലാഹുവിനോടുള്ള ഭയഭക്തി പ്രവേശിക്കുകയില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഹൃദയത്തെ ശുദ്ധീകരിക്കുക. അങ്ങനെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നന്മകളിൽ മുന്നേറാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു പറയുന്നു, വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന, തീർച്ചയായും പരിശ്രമിക്കുന്ന ആൾക്കാർക്ക് നല്ല നല്ല മാർഗങ്ങൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ, ശരീരം ശുദ്ധീകരിക്കാൻ എപ്പോഴും നമ്മൾ തയ്യാറാവണം. അതിനുള്ള മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറയുന്നു, അത്തസ്കിയ ഇന്നമ തഹ്സുലു ബിഇസാലത്തി ശർ. അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ കാണാം, നമുക്ക് തസ്കിയ ലഭിക്കണമെങ്കിൽ, നമ്മുടെ ശരീരം നല്ലതാവണമെങ്കിൽ, മനസ്സ് ശുദ്ധമാവണമെങ്കിൽ, ഇന്നമ തകൂനു ബിഇസാലത്തി ശർ, അവിടെയുള്ള കറകൾ നമ്മൾ നീക്കണം. കറകൾ നീക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ തീരുമാനിക്കുക കറകളെല്ലാം നീക്കി, അങ്ങനെയാണോ? അല്ല. ഏതെങ്കിലും ഒരു സഹോദരനോട് എന്തെങ്കിലും ഹക്ക് ഉണ്ടെങ്കിൽ, ആരെയെങ്കിലും സംബന്ധിച്ച് ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വിളിപ്പേര് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അവരോട് പൊരുത്തം ചോദിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഇബാദത്തുകൾ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുക. ഇങ്ങനെ എന്തൊക്കെ ഷെറാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്, അത് നമ്മൾ കഴുകി കളഞ്ഞ് ശുദ്ധീകരിച്ചാൽ മാത്രമാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല തസ്കിയത്ത് നൽകുക എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറയുന്നു. ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു നാസർ സഅദി റഹിമഹുല്ലാ പറഞ്ഞു, അത്തസ്കിയത്തു ബിത്തഖല്ലി അനിൽ അഖ്ലാഖിർ റദീല വത്തഹല്ലി ബിസ്സിഫാത്തിൽ ജമീല. മോശമായ സ്വഭാവങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റുക, എന്നിട്ട് നല്ല സ്വഭാവങ്ങളാൽ നമ്മുടെ മനസ്സ് നിറക്കുക, ഹൃദയം നിറക്കുക. ആൾക്കാരോട് മോശമായി പെരുമാറുന്നവരുണ്ടെങ്കിൽ ഇന്ന് തീരുമാനമെടുക്കുക, ഇനി ഇൻഷാ അള്ളാഹ് ഞാൻ അങ്ങനെ ചെയ്യില്ല. ഇനി നല്ല സ്വഭാവത്തിൽ, ഏറ്റവും നല്ല സ്വഭാവം മാത്രമാണ് ജനങ്ങൾക്ക് എന്നിൽ നിന്ന് കാണാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ദൃഢമായ തീരുമാനം നമ്മൾ എടുക്കുക. ഓരോരുത്തർക്കും അവരുടെ നഫ്സിനെ അറിയാം, ആരും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓരോരുത്തർക്കും അറിയാം എന്റെ അവസ്ഥ എന്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നമ്മൾ കുറവ് കാണിച്ചാൽ നമ്മളെ കാത്തിരിക്കുന്നത് വഖദ് ഖാബ മൻ ദസ്സാഹ, പരാജയമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുക. ഓരോരുത്തരും ഇന്ന് തന്നെ തൗബ ചെയ്തുകൊണ്ട് ജീവിതത്തെ മാറ്റാൻ, പുതിയൊരു ജീവിതം ആരംഭിക്കാൻ. തൗബ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അതിനൊരു സമയം നിശ്ചയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഏത് സമയവും തൗബ ചെയ്യാം. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, പകലിൽ ചെയ്ത തെറ്റുകൾ രാത്രിയിൽ പറയുന്നതും, രാത്രിയിൽ ചെയ്ത തെറ്റുകൾ അല്ലാഹുവിന്റെ അരികിൽ പകലിൽ പറയുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിലും നമുക്ക് ഏത് സമയവും ദുആ ചെയ്യാം, അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാം, ചെയ്തിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് ഹൃദയത്തെ കഴുകിക്കളയാം, അതിനുശേഷം അതിൽ നന്മകൾ തുറക്കാം, നിറക്കാം. സഹൽ ബിൻ അബ്ദുല്ലാഹി തസ്തുരി റഹിമഹുല്ലാ പറയുന്നു, സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റഹിമഹുല്ലാ പറയുന്നു, ഹറാമുൻ അലാ ഖൽബിൻ അയദ്ഖുലഹു നൂർ വഫീഹി ഷൈഉൻ മിമ്മാ യക്റഹുഹു അല്ലാഹ്. അറബി ഭാഷ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, വഫീഹി ഷൈഉൻ എന്ന് പറഞ്ഞാൽ ഈ വാക്കിന്റെ അർത്ഥം ഹറാമുൻ അലാ ഖൽബിൻ, ഒരു ഹൃദയത്തിന്റെ ഹറാമാണ്, നിഷിദ്ധമാണ്. അയദ്ഖുലഹു നൂർ, അതിൽ പ്രകാശം പ്രവേശിക്കൽ, ഇൽമ് പ്രവേശിക്കൽ, അള്ളാഹുവിനോടുള്ള ഭയഭക്തി പ്രവേശിക്കൽ, അല്ലെങ്കിൽ നന്മകൾ പ്രവേശിക്കൽ. വഫീഹി ഷൈഉൻ, അതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. മിമ്മാ യക്റഹുഹു അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല വെറുക്കുന്ന, അള്ളാഹു വെറുക്കുന്ന ഒരു കാര്യം മനഃപൂർവ്വം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് നമ്മളെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെ പ്രകാശമാകുന്ന ഇൽമ്, അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ശുദ്ധിയൊക്കെ പ്രവേശിക്കൽ ഹറാമാണെന്ന് സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്സരി റഹിമഹുല്ലാ പറയുന്നതായി ഇബ്നു റജബ് അൽഹംബലി റഹിമഹുല്ലാ അദ്ദേഹത്തിന് ലത്വാഇഫുൽ മആരിഫിൽ ഉദ്ധരിക്കുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ വിഷയത്തെ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. ഹൃദയത്തിൽ എത്രമാത്രം കളങ്കമുണ്ടോ അത്രത്തോളം നമ്മൾ പരാജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു വാസ്തവം മനസ്സിലാക്കി ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന് ഇന്നു മുതൽ നമ്മൾ തയ്യാറാവുക. അങ്ങനെ ഹൃദയവും ശരീരവും നമുക്ക് ശുദ്ധീകരിച്ചാൽ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമകളാകാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഹൃദയം ശുദ്ധീകരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് നമ്മളെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ, അതുപോലെ തന്നെ മനസ്സ് ശുദ്ധീകരിക്കാൻ, സംസ്കരിക്കാൻ നമുക്ക് സാധിക്കും. അതെന്തൊക്കെ കാര്യങ്ങളാണ്? അതിൽ ഒന്നാമത്തേത് ഉലമാക്കൾ പറയുന്നു, തൗഹീദാണ്. എല്ലാ ഖൈറിന്റെയും അടിസ്ഥാനം തൗഹീദാണ്. എല്ലാ നന്മകളും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്നത് തൗഹീദിന്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹു നമ്മളെ പഠിച്ചിരിക്കുന്നത് പോലും എന്തിനു വേണ്ടിയിട്ടാണ്? തൗഹീദിന് വേണ്ടിയിട്ടാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, തീർച്ചയായും മനുഷ്യരെയും ജിന്നുകളെയും നാം പഠിച്ചിരിക്കുന്നത് എനിക്ക് ഇബാദത്ത് ചെയ്യാനാണ്. തൗഹീദിന് വേണ്ടിയിട്ടാണ്. അല്ലാഹു പറഞ്ഞു, വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅബ്ദുല്ലാഹ വജ്തനിബു ത്വാഗൂത്. എല്ലാ സമുദായങ്ങളിലേക്കും പ്രവാചകർ അയച്ചതിന്റെ ഉദ്ദേശം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രം ആരാധിക്കാൻ. ഇവിടെ ഒരുപക്ഷെ ചില സഹോദരങ്ങൾ ചിന്തിക്കും, നമ്മളെല്ലാവരും തൗഹീദുള്ളവരല്ലേ, പിന്നെ എന്തിനാണ് നമ്മോട് ഇത് പറയുന്നതിന്റെ പ്രാധാന്യത? നമ്മളെല്ലാവരും അല്ലാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാറുള്ളൂ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറയുന്നു, അത്തൗഹീദു അസ്ലു മാ യസ്കു ബിഹിൽ ഖൽബ്, ഹൃദയം ശുദ്ധീകരിക്കാൻ അല്ലെങ്കിൽ ശരീരം ശുദ്ധീകരിക്കാൻ ഏറ്റവും അധികം നമ്മെ സഹായിക്കുന്ന കാര്യം എന്താണ്? തൗഹീദാണ്. ഏറ്റവും അധികം നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യം തൗഹീദാണെന്ന് ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ മജ്മൂ അൽ ഫതാവയിൽ പറയുന്നതായി കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു വിഷയമാണ്, തൗഹീദ് കൂടുകയും കുറയുകയും ചെയ്യും. നമ്മെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? അഞ്ചു വക്ത് നിസ്കരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രം, ദുആ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രം. അതിൽ ഒരു കുറച്ചൽ അല്ലെങ്കിൽ അതിലൊരു കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നില്ല. തൗഹീദ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, അത് കൂടുകയും കുറയുകയും ചെയ്യും. എത്രത്തോളം നമ്മുടെ പ്രവർത്തനങ്ങളിൽ തൗഹീദ് അധികരിക്കുന്നുവോ അത്രത്തോളം മനസ്സ് ശുദ്ധിയാകും. എത്രത്തോളം തൗഹീദ് കുറയുന്നുവോ അത്രത്തോളം മനസ്സ് കളങ്കപ്പെടും. ഇബ്നു ബാസ് റഹിമഹുല്ലാ കിതാബ് തൗഹീദിന്റെ ഷർഹിൽ വിശദീകരിക്കുന്നതായി കാണാം, അത്തൗഹീദു യസീദു വയൻകുസ്, തൗഹീദ് കൂടുകയും കുറയുകയും ചെയ്യും. എങ്ങനെയാണ് തൗഹീദ് കൂടുക? ഏത് വിഷയത്തിലും അള്ളാഹുവിനെ നമ്മൾ പേടിക്കുമ്പോൾ, ഏത് വിഷയത്തിലും കാറ്റിനെ നമ്മൾ ചീത്ത വിളിക്കാതിരിക്കുക, തൗഹീദ് അധികരിക്കും. ചില ആൾക്കാർ കാലഘട്ടത്തെ കുറ്റം പറയും, കാറ്റിനെ കുറ്റം പറയും, അങ്ങനെയുള്ള ആൾക്കാരുടെ തൗഹീദ് കുറയും. ഇങ്ങനെ ഏത് പ്രവർത്തനങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തൗഹീദ് കൂടിക്കൊണ്ടേയിരിക്കും. നേരെ മറിച്ചാണെങ്കിൽ നമ്മുടെ തൗഹീദ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. തൗഹീദിന്റെ വിഷയം പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം. ഓരോരോ ദിവസവും നമ്മുടെ നഫ്സിനെ നമ്മൾ വിചാരണ നടത്തുക, എന്റെ തൗഹീദിന്റെ അവസ്ഥ എന്താണ്, എന്റെ തൗഹീദിന്റെ അവസ്ഥ എന്താണ്. നിങ്ങൾക്കറിയാം, തൗഹീദിന് വേണ്ടി ജീവിച്ച, തൗഹീദിന് വേണ്ടി മുനാദറ നടത്തിയ ഒരു ആളുണ്ടായിരുന്നു, അബ്ദുല്ലാഹ് അൽ ഖസീമി. അദ്ദേഹം തൗഹീദിന് വേണ്ടി ജീവിച്ചു, തൗഹീദിന് വേണ്ടി ധാരാളം വർഷങ്ങൾ ചെലവഴിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാന വിഷയം തന്നെ മുൽഹിദീങ്ങൾക്ക്, നിരീക്ഷരവാദികൾക്ക് മറുപടിയാണ്. എത്രയോ നിരീക്ഷരവാദികൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹം വലിയ വലിയ ഗ്രന്ഥങ്ങൾ എഴുതി. ഇന്നും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക ലൈബ്രറികളിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അദ്ദേഹം തൗഹീദിന്റെ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കാത്തതിനാൽ, അദ്ദേഹം ബിദഅത്തുകാരുടെയും മുൽഹിദീങ്ങളുടെയും ഗ്രന്ഥങ്ങൾ അധികമായി വായിച്ച കാരണത്താൽ അദ്ദേഹത്തെ അള്ളാഹു മരിപ്പിച്ചത് കാഫിറായിട്ടാണ്, മുൽഹിദായിട്ടാണ്. സൗദി അറേബ്യയിൽ ജീവിച്ച അബ്ദുല്ലാഹ് അൽ ഖസീമി, അദ്ദേഹം മരിച്ചത് കാഫിറായിട്ടാണ്. അദ്ദേഹം തൗഹീദിലായിരുന്നു ജീവിച്ചത്, തൗഹീദിന് വേണ്ടി ബാധിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥം കാരണം പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണെന്നറിയോ? ഈ കിതാബ് സ്വർഗത്തിലേക്കുള്ള മഹറാണ് അദ്ദേഹത്തിന്റെ. ഈ ഒരു കിതാബ് മതി അദ്ദേഹത്തിന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്ന് പോലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തൗഹീദിന്റെ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കാത്തതിനാൽ അദ്ദേഹം കാഫിറായിക്കൊണ്ടാണ് മരിച്ചത്. ഇസ്ലാമിനെ നിഷേധിക്കുകയും ഇസ്ലാമിനെതിരെ സംസാരിക്കുകയും ആ അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മരിപ്പിക്കുകയും ചെയ്തു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് തൗഹീദുണ്ട് എന്ന് കരുതി, തൗഹീദുണ്ടെന്ന് കരുതി ഒരു പേടിയില്ലാത്ത രീതിയിൽ നമ്മൾ നടക്കാൻ പാടില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വഅളായിട്ട് അല്ലെങ്കിൽ നസീഹത്തായിട്ട് കൊണ്ടുപോകാൻ മാത്രമല്ല, ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ചിന്തിക്കുക നമ്മുടെ അവസ്ഥ എന്താണ്. അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ട്, വജുനുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം, അല്ലാഹുവേ എന്നെയും എന്റെ പാരമ്പര്യത്തെ അല്ലെങ്കിൽ എന്റെ സന്താനങ്ങളെയും വിഗ്രഹാരാധനയെ തൊട്ട് എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് ആര് ദുആ ചെയ്യാറുണ്ട്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ അങ്ങനെ ദുആ ചെയ്യാറുണ്ടോ? അല്ലാഹുവേ ബിദഅത്തുകളിലേക്ക് അല്ലെങ്കിൽ ശിർക്കിലേക്ക് പോകുന്നതിനെ തൊട്ട് എന്നെ കാത്തുരക്ഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാറുണ്ടോ? നമ്മളിൽ പല ആൾക്കാരുടെയും ധാരണ എന്താ, നമുക്ക് തൗഹീദ് ലഭിച്ചു ഇനി പേടിക്കാനില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിനോട് മാത്രമാണ്, ഇനി പേടിക്കാനില്ല. സഹോദരങ്ങളെ പേടിക്കേണ്ടതുണ്ട്, പേടിക്കേണ്ടതുണ്ട്. കേരളത്തിൽ ദഅവത്തായി നടന്ന ഒരു സഹോദരൻ, അദ്ദേഹം തൗഹീദ് പറഞ്ഞു നടന്നു, ധാരാളം വർഷം തൗഹീദിന്റെ വിഷയത്തിൽ കുറെ സംസാരിച്ചു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന് വരുത്തി വെച്ചിരിക്കുന്ന ചില മുസീബത്ത് കാരണം അദ്ദേഹം തൗഹീദിന്റെ മാർഗം ഒഴിവാക്കി. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചില ഉദാഹരണങ്ങളാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്താണ്, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും ഇങ്ങനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ലാ പറഞ്ഞതുപോലെ, വമൻ യഅമനുൽ ബലാഅ ബഅദ ഇബ്രാഹിം, ഇബ്രാഹിം നബി ഇങ്ങനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് പേടിക്കാതിരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ ചരിത്രം നിങ്ങൾ നോക്കിയാൽ, അവരുടെ ചരിത്രം പഠിച്ചാൽ, ഏത് പണ്ഡിതനായിക്കൊള്ളട്ടെ, മുഹമ്മദ് ഇബ്രാഹിം അൽ ഉഷേഖ്, മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ്, ആരുടെ ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കിയാലും അവരെപ്പോഴും തൗഹീദ് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം അൽബാനിയയിൽ നിന്ന് ഒരു മുഫ്തി, ആ നാടിന്റെ ആ രാജ്യത്തിന്റെ ഒരു മുഫ്തി മസ്ജിദ് നബവിയിലേക്ക് വന്നു. അദ്ദേഹം ഹജ്ജിന്റെ സമയത്താണ് വന്നത്. അദ്ദേഹം മസ്ജിദിലേക്ക് കയറിയപ്പോൾ കാണുന്നത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുൽ മുഹ്സൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫദഹുല്ലാ സംസാരിക്കുന്നു തൗഹീദിന്റെ വിഷയത്തിൽ. അദ്ദേഹം പറഞ്ഞു, ഇയാൾക്ക് എപ്പം നോക്കിയാലും തൗഹീദ് അല്ലാതെ വേറൊന്നും പറയാനില്ലേ? ഷെയ്ഖ് അവരോട്, ഷെയ്ഖ് അബ്ദുൽ മുഹ്സനോട് ഈ വിഷയം നമ്മൾ പറഞ്ഞപ്പോൾ ഷെയ്ഖ് പറഞ്ഞത് എന്താ, എന്നെ ആക്ഷേപിച്ചിരിക്കുന്നത് ഈ വിഷയത്തിലായതുകൊണ്ട് എനിക്ക് അഭിമാനമാണ്. എന്നെ ആക്ഷേപിച്ചത് എന്ത് വിഷയത്തിലാണ്? ഞാൻ തൗഹീദ് പറയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വിഷയത്തിൽ അഭിമാനമാണ് എന്ന് ഷെയ്ഖ് അബ്ദുൽ മുഹ്സൻ അബ്ബാദ് ഹഫദഹുല്ലാ മറുപടി പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, സലഫി പണ്ഡിതന്മാർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ എപ്പോഴും അവർ തൗഹീദിന്റെ കിതാബുകൾ വായിച്ചുകൊണ്ടേയിരിക്കും. ഷെയ്ഖ് ഇബ്നു ബാസ് എത്ര തവണയാണ് കിതാബ് തൗഹീദ് വിശദീകരിച്ചത്, ഉസൂലു സലാസ വിശദീകരിച്ചത്, ഖവാഇദുൽ അർബഅ വിശദീകരിച്ചത്. ഇന്ന് ചില സഹോദരങ്ങൾ ഒരു തവണ ഉസൂലു സലാസ വായിക്കും, പിന്നെ ഉസൂലു സലാസന്റെ ദർസ് എന്ന് പറഞ്ഞാൽ അതിനാ പഠിച്ചതാ, ഇനി എനിക്കതിന്റെ ആവശ്യമില്ല. പിന്നെ ഖവാഇദുൽ അർബഅന്റെ ദർസ് എന്ന് പറഞ്ഞാൽ അതിനാ പഠിച്ചതാണ്, ഇനിയും ആ ദർസിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ആവാൻ പാടില്ല. പണ്ഡിതന്മാരുടെ ചരിത്രം കേട്ടു നോക്കിയാൽ, അത് വായിച്ചു നോക്കിയാൽ, എത്രയോ തവണ ബഹുമാന്യനായ അധ്യാപകൻ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫദഹുല്ലാ 20-ലധികം തവണ ഉസൂലു സലാസ വിശദീകരിച്ചിട്ടുണ്ട്, 20-ലധികം തവണ കിതാബ് തൗഹീദ് വിശദീകരിച്ചിട്ടുണ്ട്, 20-ലധികം തവണ ഖവാഇദുൽ അർബഅ വിശദീകരിച്ചിട്ടുണ്ട്, നവാഖിദുൽ ഇസ്ലാം വിശദീകരിച്ചിട്ടുണ്ട്, കശ്ഫ് ശുബഹാത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? തൗഹീദ് മനസ്സിൽ ഉറക്കണമെങ്കിൽ, തൗഹീദ് എപ്പോഴും മനസ്സിൽ നിലനിൽക്കണമെങ്കിൽ തൗഹീദിനെ സംബന്ധിച്ചുള്ള ചർച്ച നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ സംസ്കരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നന്നാവാൻ ഏറ്റവും അധികം സഹായിക്കുന്ന കാര്യം തൗഹീദാണ്. പക്ഷേ അതിനെ വേണ്ടതുപോലെ നമ്മൾ പരിഗണിക്കണം, സ്വാലിഹ് അൽ ഹുദൈസി ഹഫിളഹുല്ലാ, അദ്ദേഹത്തോട് ഒരു ദർസിൽ ഒരാൾ ചോദിച്ചു, നിങ്ങൾ സ്ഥിരമായിട്ട് ഷർഹ് ചെയ്യുന്ന കിതാബുകൾ എന്താണ്? ഷെയ്ഖ് സ്വാലിഹ് അൽ ഹുദൈസി മസ്ജിദ് നബവിയിലെ അധ്യാപകനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ധാരാളം കിതാബുകൾ മാറി മാറി ദർസ് എടുക്കാറുണ്ടെങ്കിലും തൗഹീദ് സംസാരിക്കാതിരിക്കുകയില്ല. എല്ലാ ആഴ്ചകളിലും ഏതെങ്കിലും ഒരു ദിവസം ഒരു ഷർഹെങ്കിലും തൗഹീദിന് വേണ്ടി ഞാൻ മാറ്റിവെക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ കേവലം തൗഹീദ് ലഭിച്ചവരാണെന്ന് കരുതി അനങ്ങാതെ ഇരുന്നാൽ ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്ന ആ ഒരു നിഅമത്ത് എടുത്തു കളയാൻ മതി. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും സബാത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ ശ്രദ്ധയിലുണ്ടാവണം. തൗഹീദ് എന്ന് പറയുന്നത് നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല, ഞാൻ നേരത്തെ പറഞ്ഞ സഹോദരന് ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്ന ഈ ഒരു നിഅമത്തിൽ നിന്ന് വ്യതിചലിക്കാനുണ്ടായ കാരണം എന്താണ്? യൂട്യൂബിൽ കയറിയിട്ട് ഇത്തരത്തിലുള്ള ശുബഹാച്ചുകൾ, സംശയങ്ങൾ അദ്ദേഹം കേൾക്കാൻ, ധാരാളം സംശയങ്ങൾ കേൾക്കാൻ അദ്ദേഹം വരുന്നു. അവസാനം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മാർഗത്തിൽ നിന്ന് അദ്ദേഹത്തെ തെറ്റിച്ചു കളഞ്ഞു. അതുകൊണ്ട് നമ്മൾ തൗഹീദിന്റെ വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധ പുലർത്തുന്നുവോ അത്രത്തോളം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ, ഹൃദയത്തെയും ശരീരത്തെയും ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഹൃദയം ശുദ്ധീകരിക്കാൻ, മനസ്സ് ശുദ്ധീകരിക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്ന ഖദ് അഫ്ലഹ മൻ സക്കാഹ, ശരീരത്തെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു മാർഗം, ആ ഒരു പദവി നേടിയെടുക്കാൻ നമ്മെ സഹായിക്കുന്ന വലിയ വിഷയമാണ് ദുആ എന്നുള്ളത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പലതും പല ആൾക്കാർക്കും അറിയുന്നതാണ്, പക്ഷേ ശ്രദ്ധിക്കൽ കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി മിന ദുആ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അരികിൽ ദുആ പോലെ ശ്രേഷ്ഠമായ മറ്റൊന്നില്ല. ദുആ പോലെ ശ്രേഷ്ഠമായ മറ്റൊന്നുമില്ല. ഇന്ന് പല ആൾക്കാരും മറന്നിരിക്കുന്ന ഒരു കാര്യമാണ്, ദുആ ചെയ്യാൻ പല ആൾക്കാരും ശ്രദ്ധ കാണിക്കാറില്ല. ചില സഹോദരങ്ങളോട് ഖുർആൻ ഹിഫ്ദ് ചെയ്യാറുണ്ട് എന്ന് ചോദിച്ചാൽ പറയും ഹിഫ്ദ് ചെയ്യാറുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കുന്നില്ല. നിങ്ങൾ ദുആ ചെയ്യാറുണ്ടോ അല്ലാഹു ഹിഫ്ദ് ഉറപ്പിച്ചു തരാൻ? ഇല്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ വിദ്യാർത്ഥികൾക്ക് നസീഹത്ത് നൽകുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു വിഷയമാണ് സഹോദരങ്ങളെ ദുആ എന്നുള്ളത്. ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാ പറയുന്നു, അദ്ദുആഉ ജിമാഉ കുല്ലി ഖൈർ, എല്ലാ നന്മകളുടെയും ഒരുമിച്ച് കൂടലാണ് ദുആ എന്ന് പറയുന്നത്. എല്ലാ നന്മകളും ദുആയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്കൊരു പ്രയാസം വന്നു, ദുആ ചെയ്യുക. നമുക്ക് ജോലി നഷ്ടപ്പെട്ടു, ദുആ ചെയ്യുക. നല്ലൊരു ജോലി ലഭിച്ചു, ആ ജോലിയിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യാൻ ദുആ ചെയ്യുക. ഖുർആൻ ഹിഫ്ദ് ചെയ്യുന്നു നമ്മൾ, അള്ളാഹു ഹിഫ്ദ് എളുപ്പമാക്കി തരണേ ദുആ ചെയ്യുക. എന്തെങ്കിലും ഒരു മസാല നമ്മൾ കേട്ടു, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഏത് വിഷയത്തിലും അള്ളാഹുവിലേക്ക് മടങ്ങണം. ചില ഹദീസുകളിൽ കാണാം, സ്വഹാബത്തിന്റെ ചെരുപ്പ് പൊട്ടിയാൽ പോലും അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. അതായിരുന്നു അവരുടെ തവക്കുൽ. ഏത് വിഷയത്തിലും അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. അബുൽ ഖാസിം അൽ മഗ്രിബി, അദ്ദേഹത്തിന്റെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ നസീഹത്തായി ഒരു ലേഖനം എഴുതിയപ്പോൾ, ഒരു റിസാല എഴുതിയപ്പോൾ പറഞ്ഞു, അദ്ദുആഉ മിഫ്താഹു കുല്ലി ഖൈർ, എല്ലാ നന്മയുടെയും താക്കോൽ ദുആ ആണ്. എല്ലാ നന്മയുടെയും താക്കോൽ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ദുആയാണ്. ഒരു മുഅ്മിനിന്റെ ദുആ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഉയർത്തപ്പെട്ടാൽ അത് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും. ഏത് വിഷയത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ നിബന്ധനകൾ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമുമില്ല, ഒരു മുസ്ലിമുമില്ല, യദുഉ ബിദഅവഹ, അവനൊരു ദുആ ചെയ്യുന്നു അള്ളാഹുവിനോട്, ലൈസ ഫീഹ ഇസ്മുൻ വലാ ഖതീഅതു റഹിമിൻ, അവന്റെ ദുആയിൽ കുടുംബബന്ധം വിച്ഛേദിക്കാൻ അവൻ ദുആ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒരു പാപം അള്ളാഹുവിനോട് ചോദിക്കുകയല്ല അവൻ, മറിച്ച് ഒരു നന്മയാണ് അവൻ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അള്ളാഹുവെ ഖുർആൻ പഠിക്കാൻ തൗഫീഖ് നൽകണം. ഒരു ഉദാഹരണം, അള്ളാഹുവെ ഇൽമു മനസ്സിലാക്കി തരണം, അള്ളാഹുവെ പല പ്രശ്നങ്ങളുമുണ്ട് അത് നീ എനിക്ക് ദൂരീകരിച്ചു തരണം. ഇങ്ങനെ ഖൈർ ദുആ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മുസ്ലിമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇല്ല അഅതാഹു അല്ലാഹു ബിഹ ഇഹ്ദാ സലാസ്, അവന്റെ ദുആക്ക് മൂന്നാലൊരു രീതിയിൽ അള്ളാഹു ഉത്തരം നൽകും. ഒന്നാമത്തെ രീതി എന്താണ്? ഇമ്മ അൻ തുഅജ്ജല ലഹു ദഅവതു, ഒന്നുകിൽ അല്ലാഹു അവന്റെ ദുആ എന്താണോ അതിന് ഉത്തരം നൽകും. നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവെ ഖുർആൻ ഹിഫ്ദ് ചെയ്യാനുള്ള തൗഫീഖ് നൽകണം, അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകും. അതാണ് ദുആക്ക് ഉത്തരം ലഭിക്കുന്നതിന്റെ ഒരു രീതി. രണ്ടാമത്തെ രീതി എന്താണ്? വഇമ്മ അയ്യദ്ദഖിറഹ ഫിൽ ആഖിറ, അല്ലെങ്കിൽ ആഖിറത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ പ്രതിഫലം നമുക്ക് മാറ്റിവെക്കും. ചില ഉലമാക്കൾ പറയുന്നതായി കാണാൻ സാധിക്കും, ആഖിറത്തിൽ ഓരോരോ ദുആക്കും അള്ളാഹു നൽകാനിരിക്കുന്ന പ്രതിഫലം ആരെങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ ആഗ്രഹിക്കുമായിരുന്നു, എന്റെ ഒരു ദുആയും അള്ളാഹു സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായി. ആഖിറത്തിൽ അള്ളാഹു നൽകാനിരിക്കുന്ന പ്രതിഫലം ആരെങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഓരോരുത്തരും ആഗ്രഹിക്കും, അള്ളാഹു എന്റെ ഒരു ദുആയും സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നുകിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ച കാര്യം നൽകും, അല്ലെങ്കിൽ ആഖിറത്തിലേക്ക് അള്ളാഹു അത് മാറ്റിവെക്കും, അല്ലെങ്കിലോ വഇമ്മ അൻ യസ്രിഫ അൻഹു മിന സൂഇ മിസ്ലഹ, അല്ലെങ്കിൽ ആ ദുആ കാരണം അള്ളാഹു അവന് വിധിച്ചിരിക്കുന്ന ഒരു ഷർറ് അവനെ തൊട്ട് നീക്കിക്കളയും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്, ഇത് പ്രവാചകന്റെ ഹദീസാണ്. ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഹാഫിൽ ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിന്റെ കിതാബു തംഹീദിലും, ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫതഹുൽ ബാരിയിലും പറയുന്നു, ലാ ബുദ്ദ മിനൽ ഇജാബതി അലാ ഇഹ്ദാ ഹാദിഹിൽ ഇജാബതി സലാസ്, നമ്മൾ അള്ളാഹുവിനോട് ഒരു കാര്യം ദുആ ചെയ്താൽ ഈ മൂന്നാലൊരു രീതിയിൽ ഉത്തരം ലഭിക്കുമെന്ന വിഷയത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു ദുആയും പാഴായി പോകുന്നില്ല. നമ്മൾ അള്ളാഹുവിനോട് ഒരു കാര്യം പറഞ്ഞു, നമുക്ക് അഥവാ നമ്മുടെ ആ ലക്ഷ്യം നടന്നിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, ആഖിറത്തിൽ നമുക്കത് തയ്യാറാക്കിയിട്ടുണ്ട് അള്ളാഹു. അല്ലെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന എന്തെങ്കിലും ഷർ അള്ളാഹു തടുക്കും അത് കാരണത്താൽ. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ചെയ്യുന്ന ദുആ പാഴാവുകയില്ല. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കശ്ഫുൽ മുഷ്കിലിൽ പറയുന്നു, ഇഅലം, അറിയുക, അന്നല്ലാഹ ലാ യർദു ദുആ അൽ മുഅ്മിൻ, ഒരു മുഅ്മിന്റെ പ്രാർത്ഥന അവന്റെ ദുആ അള്ളാഹു തട്ടിക്കളയുകയില്ല. ഈ ഒരു ദൃഢമായ വിശ്വാസം നമുക്ക് വേണം. എന്ത് നമ്മൾ ദുആ ചെയ്യുമ്പോഴും മനസ്സിൽ ഉറപ്പ് വേണം, എനിക്ക് ഖൈറായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുആ കാരണം നൽകും. اعلم ان الله لا يرد دعاء المؤمن ഒരു മുഅ്മിന്റെ ദുആ അല്ലാഹു തള്ളിക്കളയുകയില്ല. ഫഇന്നഹു ബിദ്ദുആഇ മുതഅബ്ബദ് ഫഇന്നഹു ബിദ്ദുആഇ മുതഅബ്ബദ് ആ അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ ദുആയിലൂടെ ഒരു ഇബാദത്താണ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു കാര്യം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അതിന്റെ ഉത്തരം നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും ഇബാദത്തിന്റെ കൂലി ലഭിക്കൂലേ? സംശയമുണ്ടോ? ഇല്ല. നമ്മളൊരു ദുആ അള്ളാഹുവിനോട് ചെയ്താൽ നമുക്ക് ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ചെയ്തിരിക്കുന്ന ഇബാദത്താണ്. ആ ഇബാദത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തായാലും പ്രതിഫലം നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയ സംസ്കരണത്തിന് എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ലാ അഹ്മിലു ഹമ്മൽ ഇജാബ, നമുക്കുള്ള പാഠമാണ്. ഇന്നി ലാ അഹ്മിലു ഹമ്മൽ ഇജാബ, ഉമർ പറയുന്നു റളിയല്ലാഹു അൻഹു, ഞാൻ ദുആ ചെയ്യുമ്പോൾ എനിക്ക് ഉത്തരം ലഭിക്കുന്നതിനെ സംബന്ധിച്ചല്ല ഞാൻ ചിന്തിക്കാറ്. നമുക്കുള്ള പാഠം, ഇന്നി ലാ അഹ്മിലു ഹമ്മൽ ഇജാബ വലാകിൻ ഹമ്മ ദുആ, മറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? ദുആ ചെയ്യാനാണ്, ദുആ ചെയ്യാനാണ്. ഫഇദാ ഉൽഹിംതു ദുആ ഫഇന്നൽ ഇജാബത മഅ, ഞാൻ ഒരു ദുആ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഉത്തരം എനിക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മൂന്നാലൊരു രീതിയിൽ എല്ലാവർക്കും ലഭിക്കും. അതുകൊണ്ട് തന്നെ ഉത്തരം കിട്ടോ എന്ന ചിന്തയിലല്ല നമ്മൾ ദുആ ചെയ്യേണ്ടത്, മറിച്ച് ദുആ ചെയ്യുക നമ്മൾ അള്ളാഹുവിനോട്. ദുആ നമ്മൾ അള്ളാഹുവിലേക്ക് അർപ്പിക്കുക. ഇമാം മുന്ദിരി റഹിമഹുല്ലാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ അസർ അദ്ദേഹത്തിന്റെ അത്തർഗീബിൽ കൊണ്ടുവന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സ്വഭാവം ശുദ്ധീകരിക്കാൻ, നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ, തെറ്റുകളുടെ കറകളിൽ നിന്ന് ഹൃദയത്തെ മോചിപ്പിക്കാൻ അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യുക. നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. സയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ വന്നതുപോലെ, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ وزكها انت خير من زكاها انت وليها ومولاها. അല്ലാഹുവിന്റെ പ്രവാചകൻ ആരാണ്? ഇന്നക ലഅല ഖുലുഖൻ അദീം, താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാണെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്ന പ്രവാചകൻ അല്ലാഹുവിനോട് എന്ത് ദുആ ചെയ്യാറുണ്ട്? അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അല്ലാഹുവേ എന്റെ ഹൃദയത്തിന്, എന്റെ മനസ്സിന് നീ തഖ്വ നൽകണം, നിന്നെ പേടിക്കാനുള്ള തൗഫീഖ് നൽകണം. വസക്കിഹ, അതിനെ നീ പരിശുദ്ധിപ്പെടുത്തണം. അൻത ഖൈറു മൻ സക്കാഹ, നീയാണ് ഏറ്റവും നല്ല രീതിയിൽ പരിശുദ്ധിപ്പെടുത്തവൻ, നീയാണ് ഏറ്റവും നല്ല രീതിയിൽ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കഴിവുള്ളവൻ. അൻത വലിയുഹ വ മൗലാഹ, അല്ലാഹുവേ നീയാണ് അതിന്റെ ഉടമസ്ഥൻ, നീയാണ് അതിന് കഴിവുള്ളവൻ. അതുകൊണ്ട് റബ്ബേ, നീ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം എന്ന് ആരാ ദുആ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? ഇന്നലെ നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമ, കാഫിരീങ്ങൾ പോലും അംഗീകരിച്ചിരുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം. കാഫിരീങ്ങൾ പോലും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര തവണ ഈ ദുആ ചെയ്യണം? അതുകൊണ്ട് തന്നെ സഹോദരങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഈ ദുആ നമ്മൾ പഠിക്കണം, ഈ ദുആ നമ്മൾ പഠിക്കണം, ജീവിതത്തിൽ പതിവാക്കണം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ എന്ന ദുആ നമ്മൾ ജീവിതത്തിൽ അധികരിപ്പിക്കണം. സഹീഹ് മുസ്ലിമിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന ദുആയാണ്. അങ്ങനെ നമ്മൾ അള്ളാഹുവിലേക്ക് സത്യസന്ധമായി ദുആ ചെയ്താൽ യാതൊരു കാരണവശാലും അള്ളാഹു ദുആ തള്ളിക്കളയുകയില്ല. മൂന്നാലൊരു രീതിയിൽ നിശ്ചയമായും നമുക്ക് ഉത്തരം ലഭിക്കും. പക്ഷേ ദുആ സത്യസന്ധമായിരിക്കണം, അതിൽ തടസ്സങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ദുആ സത്യസന്ധമാവാനുള്ള നിബന്ധനകൾ എന്താണ്? നമ്മുടെ വിഷയം അതല്ല, ചെറിയ രീതിയിൽ ഒന്ന് സൂചിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ദുആ ചെയ്യുന്നത് അള്ളാഹുവിനോട് മാത്രമാവണം. രണ്ടാമത്തെ കാര്യം, ദുആയിൽ ധൃതി കാണിക്കാൻ പാടില്ല. ചില ആൾക്കാർ ദുആ ചെയ്യും ഒഴിവാക്കും, രണ്ട് പ്രാവശ്യം ദുആ ചെയ്യും ഒഴിവാക്കും. ചോദിച്ചാൽ പറയും, ഞാൻ രണ്ട് തവണ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്തജാബു ലി അഹദികും മാ ലം യസ്തഅജിൽ, ധൃതി കാണിക്കാത്ത കാലത്തോളം അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകും. അതുകൊണ്ട് നമ്മൾ ധൃതി കാണിക്കാൻ പാടില്ല. പ്രവാചകനോട് ചോദിക്കപ്പെട്ടു, എങ്ങനെയാണ് ധൃതി കാണിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആൾക്കാർ ദുആ ചെയ്യും എന്നിട്ട് പറയും, ഞാൻ ചോദിച്ചിട്ടൊന്നും അള്ളാഹു തരുന്നില്ല. അങ്ങനെ പറയാത്ത കാലത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ മൂന്നാലൊരു രീതിയിലായിരിക്കും അള്ളാഹു നമുക്ക് ഉത്തരം നൽകുന്നത്. ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു നഷ്ടം വരാനിരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുനോട് ദുആ ചെയ്തു, അള്ളാഹുവേ ആ നഷ്ടം എനിക്ക് നീ വരുത്തരുത്, പക്ഷേ ആ നഷ്ടം നമുക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങൾ അറിയുക, അതിനേക്കാളും വലിയ പ്രതിഫലം അവന്റെ അരികിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വരാനിരിക്കുന്ന മറ്റൊരു വലിയ നഷ്ടം ഈ ഒരു ദുആ കാരണം അള്ളാഹു നീക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ഒരു ഉറച്ച വിശ്വാസം മനസ്സിലുണ്ടാവണം, ധൃതി കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പാപങ്ങളായിരിക്കരുത് നമ്മൾ ദുആ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു തെറ്റായിരിക്കരുത് ദുആ ചെയ്യുക, അള്ളാഹുവേ അവർ രണ്ടുപേരും തമ്മിൽ നീ ഭിന്നിപ്പിക്കണേ. ഇങ്ങനെ തെറ്റുകൾ അടങ്ങിയ ദുആ നമ്മൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ദുആ ചെയ്യുമ്പോൾ ഹുസ്നുള്ളന്നി ബില്ലാ, അള്ളാഹുവിനെ പറ്റി നല്ല ചിന്ത മാത്രമേ ഉണ്ടാവൂ. അള്ളാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല ചിന്തയായിരിക്കണം നമുക്ക്. അള്ളാഹു പറഞ്ഞു, അന ഇൻദ ദന്നി അബ്ദി ബി, എന്നെ സംബന്ധിച്ച് എന്റെ അടിമ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അങ്ങനെയാണ് ഞാൻ. ഇതൊന്നും ചെറിയ നിസാരമായ ഹദീസുകളെ നമ്മൾ തള്ളിക്കളയരുത്. നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ച് എങ്ങനെയാണോ കരുതുന്നത് അങ്ങനെയാണ് ഞാൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത്, മരണമാസന്നമായ വ്യക്തിയുടെ അരികിലേക്ക് നമ്മൾ പോയാൽ അദ്ദേഹത്തിന് അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല ചിന്താഗതികൾ ഉണ്ടാക്കി കൊടുക്കണം. കാരണം നല്ല ചിന്താഗതിയിൽ മരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കൈവിടുകയില്ല. അതുപോലെ തന്നെ ദുആയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കണം ദുആ. ചില ആൾക്കാർ ഇങ്ങനെ ദുആ ചെയ്യുക, ഇങ്ങനെ കൈ ഉയർത്തും, അവരെന്തും പറയുന്നുണ്ടാകും, മനസ്സെവിടെയോ, അങ്ങനെ ദുആ ചെയ്തിട്ട് കാര്യമില്ല. മറിച്ച് മനസ്സറിഞ്ഞ് ഹൃദയ സാന്നിധ്യത്തോടുകൂടി ദുആ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അവസാനം ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ദുആയിന്റെ നിബന്ധനകൾ ഉലമാക്കൾ പറയുന്നത്, ഹലാലായ ഭക്ഷണം കഴിക്കണം, ഹലാലായ വസ്ത്രം ഉണ്ടാവണം, ഹലാലായ പാനീയം ഉണ്ടാവണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദുആക്ക് പെട്ടെന്ന് ഉത്തരം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹറാമു ഭക്ഷിക്കുന്നവൻ, ഹറാം ഉടുക്കുന്നവൻ, ഹറാം കുടിക്കുന്നവൻ, അവൻക്ക് എങ്ങനെ ഉത്തരം ലഭിക്കാനാണ്? ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി ഹഫദഹുല്ലാഹിയോട് ചോദിക്കാൻ സാധിച്ചു, അവിടെ ഉത്തരം ലഭിക്കുകയില്ല എന്നാണ് ഉദ്ദേശം. ഷെയ്ഖ് പറഞ്ഞു, അല്ല, ഉത്തരം ലഭിക്കാൻ സാധ്യത കുറവാണ്, ഉത്തരം ലഭിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ദുആ ചെയ്താൽ തീർച്ച നമ്മുടെ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. പക്ഷേ നേരത്തെ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പറഞ്ഞതുപോലെ മൂന്നാലൊരു രീതിയിലായിരിക്കും. ഇവിടെ എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നേരത്തെ നമ്മൾ കേട്ട ഉമർ ബിൻ ഖത്താബിന്റെ വസിയത്ത് റളിയല്ലാഹു അൻ മനസ്സിൽ മറക്കാൻ പാടില്ല. ഞാൻ ദുആ ചെയ്യുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടും എന്നല്ല എന്റെ ചിന്ത, മറിച്ച് വലാക്കിൻ ഹമ്മദ് ദുആ, ദുആ ചെയ്യാനാണ് എന്റെ ചിന്ത. അതുകൊണ്ട് നമ്മൾ ഹൃദയം ശുദ്ധീകരിക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുക, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ. ഇങ്ങനെ ദുആ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക, എന്നാൽ ഹൃദയം ശുദ്ധീകരിക്കാൻ സാധിക്കും, മനസ്സ് ശുദ്ധീകരിക്കാൻ സാധിക്കും. അതിലൂടെ റബ്ബുൽ ഇസ്സത്തിന്റെ തൃപ്തി, അവന്റെ കരുണ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയം ശുദ്ധീകരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സ് ഹൃദയം ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധമായ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹു പറഞ്ഞു, വമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യശ്ക, ആരെങ്കിലും ഖുർആൻ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഫലാ യദിൽ, അവൻ ഒരു കാരണവശാലും വഴികേടിലാവില്ല. വലാ യശ്ക, അവൻ ഒരു കാരണവശാലും പരാജിതനാവുകയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞതായി ഇബ്നു അബി ഷൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്ന അസറിൽ കാണാം, ളമിന അല്ലാഹു ലിമൻ ഇത്തബഅൽ ഖുർആന അല്ലാ യദില്ല ഫിദ്ദുനിയാ വലാ യശ്ഖാ ഫിൽ ആഖിറ, ഖുർആൻ പിൻപറ്റുമെന്ന് ആരെങ്കിലും ജീവിതത്തിൽ ഉറപ്പു പറഞ്ഞാൽ അവൻ അല്ലാഹു നൽകിയിരിക്കുന്ന ജാമ്യം എന്താണ്? ദുനിയാവിൽ അവൻ വഴികെട്ട ആൾക്കാരുടെ പാതയിലാവുകയില്ല, ആഖിറത്തിൽ അവൻ പരാജിതരാവുകയുമില്ല. ഖുർആൻ നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തയ്യാറായാൽ ആഖിറത്തിലും വിജയം, ദുനിയാവിലും വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബികും വശിഫാഉ ലിമാ ഫിസ്സുദൂർ, ജനങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഖുർആൻ ഹൃദയത്തിന് ഉത്ബോധനമാണ്, ഹൃദയത്തിന് ഉത്ബോധനമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ചിന്തിക്കുക, കേവലം ഒരു ആയത്തായിട്ട് ഒഴിവാക്കാനല്ല, ഹൃദയത്തിന് ഉത്ബോധനമാണ് ഖുർആൻ എന്ന് പറയുമ്പോൾ, ഈ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ ഹൃദയത്തിന് എത്ര ആൾക്കാർക്ക് ഉത്ബോധനം നൽകിയിട്ടുണ്ട്? എന്റെയും നിങ്ങളുടെയും മനസ്സിന് എത്രമാത്രം ഖുർആൻ മുഖേന മാറ്റമുണ്ടായിട്ടുണ്ട്! പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പൊട്ടിക്കരഞ്ഞതായി ഹദീസുകൾ കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇഖ്റാ അലൈയൽ ഖുർആൻ, എനിക്ക് താങ്കൾ ഖുർആൻ ഓതി തരിക. അല്ലാഹുവിന്റെ റസൂലിനോട് ഇബ്നു മസ്ഊദ് ചോദിച്ചു, ആഖ്റഉ അലൈക വ അലൈക ഉൻസിൽ, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹു ഖുർആൻ നൽകിയത് താങ്കൾക്കല്ലേ, എന്തിനാണ് ഞാൻ താങ്കൾക്ക് ഓതി തരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റുള്ളവർ ഓതുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻ സൂറത്തുൻ നിസാഇന്റെ ആയത്തുകൾ ഓതാൻ വേണ്ടി തുടങ്ങി. അവസാനം ആഖിറത്തിനെ സംബന്ധിച്ചുള്ള ആയത്ത് പരാമർശിച്ചപ്പോൾ ഇബ്നു മസ്ഊദിനോട് പ്രവാചകൻ പറഞ്ഞു, ഹസ്ബുക്, നീ ഓത്തു മതിയാക്കുക എന്ന് പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ, ഫൈദ ഐനാഹു തദ്രിഫാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നുണ്ടായിരുന്നു. നമ്മളിൽ എത്ര ആൾക്കാർക്ക് ഖുർആൻ ഓതിയിട്ട് മാറ്റമുണ്ടായി, എത്ര ആൾക്കാരുടെ കണ്ണുകൾ നിറഞ്ഞു, എത്ര ആൾക്കാരുടെ മനസ്സിന് പേടിയുണ്ടായി. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ഹൃദയം പേടിക്കുന്നവനാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. നമ്മുടെ എത്ര ആൾക്കാരുടെ മനസ്സിന് മാറ്റമുണ്ടായി. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ പറയുന്നു, അൽ ഖുർആൻ ഹുവ ശിഫാഉ താം മിൻ ജമീഇൽ അദ്വാഇൽ ഖൽബിയ്യതി വൽ ബദനിയ്യ, മനസ്സിനെ ബാധിക്കുന്ന ശരീരത്തിനെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും പൂർണമായ ശിഫ പരിശുദ്ധമായ ഖുർആൻ മാത്രമാണ്. പരിശുദ്ധമായ ഖുർആൻ മാത്രമാണ്. ഈ ദുനിയാവിലും ആഖിറത്തിലും ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഏത് തരം അസുഖമാണെങ്കിലും പരിശുദ്ധമായ ഖുർആനിൽ അതിന് ശിഫ ഉണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ സാദുൽ മആദിൽ പറയുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിന് വേണ്ടതുപോലെയുള്ള പ്രാധാന്യം നമ്മൾ നൽകുകയാണെങ്കിൽ നമ്മുടെ ജീവിതം നന്നാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല, ഒരു സംശയവും വേണ്ട. പക്ഷേ ഇന്ന് പല ആൾക്കാരും പരിശുദ്ധമായ ഖുർആനുമായിട്ടുള്ള അവരുടെ ബന്ധം എന്താണ്? ആരെങ്കിലും കുറ്റപ്പെടുത്താനല്ല, ഒരു പക്ഷേ ഈ ഒരു മജ്ലിസിലുള്ളവരോട് അവസാനമായ ഖുർആൻ ഖതം തീർത്തത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഈ മാസം തീർത്തവർ എത്ര ചുരുക്കായിരിക്കും, കഴിഞ്ഞ മാസം തീർത്തവർ എത്ര കുറഞ്ഞ ആൾക്കാരായിരിക്കും. പല ആൾക്കാരും ഇന്ന് ഖുർആൻ ഓതുന്ന പതിവില്ല. ഒരു പേജ് ഓതും ചില ആൾക്കാർ, രണ്ട് പേജ് ഓതും ചില ആൾക്കാർ ഒരു ദിവസം. സഹോദരങ്ങളത് പോരാ. ഉലമാക്കൾ പറയുന്നത് പോലെ ഒരു മുഅ്മിനിന്റെ ഏറ്റവും ചുരുങ്ങിയ ബന്ധം എന്നുള്ളത് ഒരു മാസത്തിൽ ഒരു ഖതം തീർക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു ജുസ് ഓതാൻ നമുക്ക് എത്ര സമയം വേണം? കൂടി വന്നാൽ അരമണിക്കൂർ, 20 മിനിറ്റ് വേണ്ടു എന്നാലും അധികരിച്ച് പറഞ്ഞാൽ അരമണിക്കൂർ. അള്ളാഹു നൽകുന്ന 24 മണിക്കൂറിൽ നിന്ന് ആ ഒരു സമയം മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക ഈ ഖുർആൻ ഉപയോഗിച്ച് നമുക്ക് ശിഫ ലഭിക്കുന്നില്ല എന്ന്? നമ്മൾ വേണ്ടതുപോലെ പരിശ്രമിക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് ശിഫ ലഭിക്കുക? എങ്ങനെയാണ് മനസ്സമാധാനം ലഭിക്കുക? എങ്ങനെയാണ് ഹൃദയത്തിന്റെ ശുദ്ധി ലഭിക്കുക? ഖുർആൻ ഓതുന്ന ആൾക്കാർ ചിലരുണ്ടെന്ന് സങ്കല്പിച്ചാൽ തന്നെ പരിശുദ്ധമായ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഓതൽ മാത്രമാണോ? ഖുർആൻ നമ്മൾ വിശ്വസിക്കണം വേണ്ടതുപോലെ. ഇന്ന് പല ആൾക്കാരും ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ശാസ്ത്ര ലോകം അംഗീകരിക്കണം. ശാസ്ത്രം അംഗീകരിച്ചാൽ അവർ പറയും, ഇപ്പം മനസ്സിലായി ഖുർആൻ പറഞ്ഞത് സത്യമാണ്. സഹോദരങ്ങളെ, ശാസ്ത്രം എന്ത് പറഞ്ഞാലും ഖുർആൻ സത്യമാണ്. പരിശുദ്ധമായ ഖുർആനിനെതിരെ ശാസ്ത്രം പറഞ്ഞാൽ പോലും ഖുർആൻ സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ മാനദണ്ഡം അങ്ങനെ ആവാൻ പാടില്ല. അതൊക്കെ നമ്മുടെ തൗഹീദിന് വരുന്ന കുറച്ചിലുകളാണ്. അതുപോലെ തന്നെ ഖുർആൻ വിശ്വസിക്കുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഖുർആൻ മനഃപ്പാഠമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക, ഖുർആൻ മനസ്സിലാക്കാൻ പരിശ്രമിക്കുക. നമ്മൾ ചില ആൾക്കാർ ഓതും, എന്നാൽ ഖുർആന്റെ അർത്ഥം പഠിക്കാൻ പരിശ്രമിക്കുന്ന ആൾക്കാർ എത്രയുണ്ട്? ഖുർആൻ നമുക്ക് വഴികാട്ടിയാണെന്ന് ഖുർആൻ പറയുന്നു, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖവം, ഏറ്റവും നല്ല മാർഗത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ഖുർആനാണ്. അത് നമുക്ക് ആവണമെങ്കിൽ, ആ ഒരു അർത്ഥം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ ഖുർആന്റെ അർത്ഥം നമ്മൾ പഠിക്കേണ്ടേ? നമ്മൾ എന്തുകൊണ്ടാണ് പഠിക്കാത്തത്? അല്ലാഹു പറയുന്നു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക് ലിയദബ്ബറു ആയാതി, ഖുർആൻ അല്ലാഹു നമുക്ക് അവതരിപ്പിച്ചെന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? ലിയദബ്ബറു ആയാതി, ചിന്തിക്കാനാണ്. നമ്മൾ എന്തുകൊണ്ട് ഖുർആൻ അർത്ഥം പഠിക്കാത്തത്? എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? ചില ആൾക്കാരോട് അർ റഹ്മാനു റഹീം എന്താണ് അർത്ഥം ചോദിച്ചാൽ പറയും, കരുണാവാരിധിയും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. എന്താണ് അതിന്റെ അർത്ഥം? അല്ലെങ്കിൽ എന്താണ് ആ ഒരു വാക്ക് മലയാളത്തിൽ പറയാനല്ലല്ലോ ഉദ്ദേശം. ഈ റഹ്മാനും റഹീമും പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ വരേണ്ട ഉബൂദിയത്തിന്റെ ഭാഗങ്ങളുണ്ട്. കേവലം റഹ്മാനും റഹീമും പറഞ്ഞു ഒതുങ്ങിയിരിക്കലല്ല, മറിച്ച് ആ വാക്കുകൾ നമ്മൾ പറയുന്നതിലൂടെ, ആ രണ്ട് വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ പേരുകൾ 99 പേരുകൾ ആരെങ്കിലും പഠിച്ച് അവന്റെ ജീവിതത്തിൽ അത് ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ അവന് സ്വർഗമുണ്ട്. ഉലമാക്കൾ പറയുന്നു, അള്ളാഹുവിന്റെ പേരുകൾ പഠിച്ച് അതനുസരിച്ച് അമലാണ് ഈ ഹദീസിന്റെ ഉദ്ദേശം. ഈ ഹദീസിന്റെ ഉദ്ദേശം അതാണ്. അപ്പൊ റഹ്മാൻ എന്ന പേര് നമ്മൾ പഠിച്ചിരിക്കുക, കരുണാവാരിധി അല്ലെങ്കിൽ കരുണാനിധി, കരുണയുള്ളവൻ അങ്ങനെ പറഞ്ഞിരിക്കലല്ല, മറിച്ച് അതിന്റെ ഒരു അസർ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ആൾക്കാരോട് നമ്മൾ റഹ്മത്തോടുകൂടി പെരുമാറാറുണ്ടോ? ചെറിയ കുട്ടികളോട് റഹ്മത്തോടുകൂടി പെരുമാറാറുണ്ടോ? അതല്ല കരുണയില്ലാത്ത സംസാരം, കരുണയില്ലാത്ത പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരുന്നുണ്ടോ? ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാൻ തയ്യാറാവണം. ഖുർആൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഓതി തീർന്നാൽ അതിനോടുള്ള ബാധ്യത തീരുകയില്ല. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ പറഞ്ഞു, നസല അൽ ഖുർആനു ലിയുഅമല ബി, അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ച എന്തിനാണ്? അതനുസരിച്ച് അമൽ ചെയ്യാനാണ്. ഇന്ന് ജനങ്ങൾ എന്താക്കി തീർത്തു? കേവലം ഖുർആൻ പാരായണത്തിൽ മാത്രം ഒതുക്കി തീർത്തു, അത് മാത്രം ഒരു അമലാക്കി ജനങ്ങൾ തീർത്തു എന്ന് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ പറഞ്ഞതായി ഇമാം അജുരി അദ്ദേഹത്തിന്റെ ഹമലത്തുൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനുമായിട്ടുള്ള ബന്ധം ഇൻഷാഅല്ലാഹ് റബ്ബ് തൗഫീഖ് നൽകുകയാണെങ്കിൽ ഒരു ദർസ് തന്നെ അതിനെ സംബന്ധിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം ഖുർആൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമായതിനെ കാണാൻ പാടില്ല. മുൻഗാമികൾക്ക് മാറ്റമുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം പരിശുദ്ധമായ ഖുർആനാണ്. സ്വഹാബത്തിന് മാറ്റമുണ്ടാക്കിയ ഏറ്റവും വലിയ കാര്യം പരിശുദ്ധമായ ഖുർആനാണ്. പക്ഷെ ഇന്ന് നമ്മളിൽ പല ആൾക്കാർക്കും ചില ദർസുകൾ കേട്ട മാറ്റം വന്നാലും ഖുർആൻ കേട്ട മാറ്റം വരുത്തില്ല, അല്ലെങ്കിൽ ഖുർആനിന്റെ ആയത്തുകൾ പഠിച്ചിട്ട് മാറ്റം വരുന്ന ഒരു പതിവ് ഇന്ന് പല ആൾക്കാർക്കും ഇല്ല. ഷെയ്ഖ് ഫഹദ് അൽ ഫുഹൈദ് ഹഫളഹുല്ലാ അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്ന് ഭൂമിയിൽ നിലകൊള്ളുന്ന ഏത് തരം ബിദഅത്തിന്റെ വാദങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഏത് ശിർക്കിന്റെ വാദങ്ങളാണെങ്കിലും അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ പരിശുദ്ധമായ ഖുർആനിൽ മറുപടിയുണ്ട്. അതുകൊണ്ടാണ് മുജാഹിദ് റഹിമഹുല്ലാ പറഞ്ഞത്, നമ്മൾ സഹാബത്തിനോട് ഏത് കാര്യം ചോദിച്ചാലും ഖുർആനിൽ നിന്ന് അവർ മറുപടി തരുമായിരുന്നു. പക്ഷേ നമുക്കിന്ന് ഇൽമില്ലാത്തത് കൊണ്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഏത് കാര്യം സഹാബത്തിനോട് ചോദിച്ചാലും ഖുർആനിൽ നിന്ന് മറുപടി തരുമായിരുന്നു അവർ. ഏത് കാര്യം, ഏത് ബിദഅത്തിനെ പറ്റി ചോദിച്ചാലും, ഏത് ശിർക്കിനെ പറ്റി ചോദിച്ചാലും, അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നയുടെ ഉലമാക്കൾ ഖുർആനിൽ നിന്ന് മറുപടി തരും ഏത് വിഷയത്തിൽ ചോദിച്ചാലും. കാരണം ഖുർആൻ എല്ലാ വിഷയത്തിലും ചർച്ചയുണ്ട്, ഖുർആൻ എല്ലാ വിഷയത്തിലും നമുക്ക് അധ്യാപനങ്ങൾ നൽകുന്നുണ്ട്. യുക്തിവാദികൾക്കുള്ള മറുപടി ഖുർആൻ പോലെ ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിക്കുന്ന മറ്റൊരു ഗ്രന്ഥം ലോകത്ത് ഏതാണുള്ളത്? ഖുർആനിൽ യുക്തിവാദികൾക്ക് അള്ളാഹു മറുപടി പറഞ്ഞതുപോലെ മറ്റൊരു ഗ്രന്ഥം ലോകത്ത് ഏത് ഗ്രന്ഥ സഹോദരങ്ങളെ ഉള്ളത്? ഒരു ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യല്ല. പക്ഷേ നമുക്ക് യുക്തിവാദം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ചിന്തിക്കും അത് ആധുനിക വാദമല്ലേ, പിന്നെ എങ്ങനെ ഖുർആനിൽ ഉണ്ടാവാ? അല്ല, പരിശുദ്ധമായ ഖുർആനിൽ യുക്തിവാദികൾ പറയുന്ന ഓരോരോ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്കുള്ള മറുപടി ഖുർആനിലുണ്ട്. അത് മനസ്സിലാക്കിയാൽ അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് എളുപ്പമാണ്. പക്ഷേ തഖാസറ അൻഹു അഫ്ഹാമുർ റിജാൽ, മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ലാ പറഞ്ഞതുപോലെ ഇന്ന് ജനങ്ങളുടെ ബുദ്ധി അത് മനസ്സിലാക്കാൻ മാത്രം പ്രാപ്തരല്ല. എന്തുകൊണ്ട്? അവർ പഠിക്കുന്നില്ല, അവർ പഠിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നാം ഏവരും പരിശ്രമിക്കുക. ഇതുപോലെ തന്നെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മുറുകെ പിടിക്കുക. അല്ലാഹു പറഞ്ഞു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങൾക്ക് പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞു, ഈ ആയത്ത് വിശദീകരിക്കുന്നത് എല്ലാ വിഷയത്തിലും പ്രവാചകനെ നമ്മൾ മുറുകെ പിടിക്കണമെന്ന കൽപ്പനയാണ്. ഏത് വിഷയത്തിലും പ്രവാചകനിൽ നമ്മൾ മാതൃക കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കണം. ഇനി നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഇന്ന് അങ്ങനെയാണോ? ഈ ആയത്തിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാമെന്നുള്ളത് എനിക്കറിയാം. നമ്മളെല്ലാവരും ഈ ആയത്ത് കേട്ടവരാണ്, അറിഞ്ഞവരാണ്. പക്ഷേ ഇതനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ സ്വഭാവം, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ക്രയവിക്രയങ്ങൾ, ഇതിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം നമ്മൾ പിമ്പിച്ചാറുണ്ടോ? സഹോദരങ്ങളെ, ഹൃദയത്തിന് വാദിക്കുന്ന കറകളെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ അറിയുന്നവർ പ്രവാചകരാണ്. കാരണം അവർ സംസാരിക്കുന്നത് വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. ഹൃദയത്തെ സൃഷ്ടിച്ച അള്ളാഹു അറിയുന്നത് പോലെ ഒരാൾക്കും ഹൃദയത്തിന്റെ അവസ്ഥകളെ സംബന്ധിച്ച് അറിയില്ല. ഈ ഹൃദയത്തിന്റെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നത് പോലെ ഒരൊറ്റ പണ്ഡിതനും വിശദീകരിക്കാൻ സാധ്യമല്ല, ഏത് വലിയ കഴിവുള്ള ആളാണെങ്കിലും. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകന്റെ അധ്യാപനങ്ങൾ നമ്മൾ ജീവിതത്തിൽ എത്രമാത്രം പിൻപറ്റുന്നുവോ അത്രത്തോളം ഹൃദയം ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, അർറുസുലു അതിബ്ബാഉൽ ഖുലൂബ്, ഹൃദയത്തിന്റെ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രവാചകന്മാരാണ്. ഹൃദയത്തിന്റെ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രവാചകന്മാരാണ്. കാർഡിയോളജി വളരെയധികം വികസിച്ചു നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് തന്നെ വലിയൊരു ഡോക്ടറുടെ അരികിലേക്ക് പോയാൽ ലഭിക്കുന്നതിനേക്കാളും എത്രയോ വിവരം ഹദീസുകൾ വായിച്ചാൽ ഹൃദയത്തെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കും. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഖുർആനും സുന്നത്തും പഴയ കാലഘട്ടം, ഖുർആനും സുന്നത്തും അവതരിച്ചത് മുതൽ തന്നെ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ വിശദീകരിച്ചത് മുതൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. തീർച്ചയായും നന്മയും തിന്മയും നിശ്ചയിക്കുന്ന വിഷയത്തിൽ ഹൃദയത്തിനൊരു സ്ഥാനമുണ്ടെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസ് അതിന് തെളിവാണ്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞത് ഹൃദയത്തിന്റെ ശുദ്ധി അല്ലെങ്കിൽ ശരീരത്തിന്റെ സംസ്കരണം സാധിക്കണമെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, അർറുസുലു അതിബ്ബാഉൽ ഖുലൂബ്, ഹൃദയത്തിന്റെ രോഗങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ അറിയുന്നത്, അതിന്റെ ഡോക്ടേഴ്സ് എന്നുള്ളത് പ്രവാചകന്മാരാണ്. അതിനാൽ പറഞ്ഞ ഉദാഹരണം, പരിശുദ്ധമായ ഖുർആൻ വായിച്ചവർക്കും ഹദീസുകൾ വായിച്ചവർക്കും വ്യക്തമായി മനസ്സിലാകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ തിന്മ പറയുമ്പോൾ ഹൃദയത്തിന് അവിടെ സ്ഥാനമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ നന്മ മനസ്സിലാക്കുന്നതിലും തിന്മ മനസ്സിലാക്കുന്നതിലും ഹൃദയത്തിന് സ്ഥാനമുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം, സമീപകാലം വരെ യുക്തിവാദികൾ എന്ന് പറയുന്ന യുക്തിയില്ലാത്ത ആ ഒരു വിഭാഗം നാസ്തികന്മാർ, അവർ ഇസ്ലാമിനെ വിമർശിച്ചിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണിത്. അവരെന്തു പറഞ്ഞു? മനുഷ്യന്റെ ചിന്തയും മനുഷ്യന്റെ എല്ലാവിധ തീരുമാനങ്ങളും തലച്ചോറുമായി ബന്ധപ്പെട്ടാണ്, അവരുടെ ഹൃദയവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ പരിശുദ്ധമായ ഖുർആനിലും ഹദീസിലും വ്യക്തമായ സൂചനകളുണ്ട്. ഹൃദയം നന്നായാൽ ശരീരം നന്നാകും, ഹൃദയം മോശമായാൽ ശരീരം മോശമാകും. എന്നാൽ സമീപകാലത്തായി ശാസ്ത്രലോകം എത്തിയിരിക്കുന്ന ഒരു പഠനം എന്താണ്? മനുഷ്യന്റെ ഹൃദയത്തിനും നന്മ തിന്മകൾ ചിന്തിക്കുന്നതിൽ വലിയ സ്ഥാനമുണ്ട്. ചില ആൾക്കാർ ശാസ്ത്രലോകം പറയുന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ. അഹ്ലു സുന്നയുടെ ഇമാമായ മുഹമ്മദ് അമീൻ അഷ്ഷംഖീതി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അള്ളാഹുൽ ബയാനിൽ പറയുന്നു, മനുഷ്യന്റെ കുഫറും ഈമാനും മനുഷ്യന്റെ ചിന്താഗതിയുമായി ബന്ധപ്പെട്ട് നല്ലൊരു സ്ഥാനം ഹൃദയത്തിനുണ്ടെന്നാണ് പരിശുദ്ധമായ ഖുർആൻ മനസ്സിലാക്കി തരുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ കാര്യം പറയുന്നതായി കാണാൻ സാധിക്കും. മനുഷ്യന്റെ ചില കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് തലച്ചോറാണെങ്കിലും ഹൃദയവും തലച്ചോറും തമ്മിൽ ബന്ധമുണ്ട്. ഇന്ന് ശാസ്ത്രലോകം പറയുന്നു, ഹൃദയം തലച്ചോറിലേക്ക് മെസ്സേജുകൾ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. അതാണ് ഹദീസുകൾ പഠിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ കേൾക്കുമ്പോൾ ഏറ്റവും നല്ല ഹൃദയത്തിന്റെ അസുഖങ്ങൾക്ക് ബാധിക്കുന്ന രോഗങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശാസ്ത്രലോകം എന്തു പറഞ്ഞാലും അള്ളാഹുവിന്റെ റസൂലിന്റെ സംസാരം ഹക്കാണ്. ശാസ്ത്രലോകം പറയുന്നത് വരെ അത് വിശ്വസിക്കാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാവരുത് എന്ന് മാത്രം. ഷെയ്ഖ് ഇബ്നുൽ ഖയ്യിം പറയുന്നു, ഫല സബീല ഇലാ തസ്കിയത്തിൽ ഖുലൂബ് ഇല്ലാ മിൻ തരീഖിഹിം വഅയ്ദീഹിം, അവരിലൂടെയല്ലാതെ ഹൃദയം ശുദ്ധീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. അമ്പിയാക്കളിലൂടെയല്ലാതെ ഹൃദയം ശുദ്ധീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. വബി മഹ്ദിൽ ഇൻഖിയാദി വതസ്ലീമി ലഹും, അവർക്ക് കീഴ്പ്പെടുന്നതിലൂടെയല്ലാതെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പൊ നമ്മൾ ഹൃദയം ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമകളാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം നമ്മൾ പിൻപറ്റുക. ഏത് വിഷയത്തിലും നമുക്ക് പ്രവാചകന്റെ അധ്യാപനമുണ്ട്. അബൂദർ അൽഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ ആകാശത്തുകൂടെ പറന്നു പോകുന്ന പറവയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അധ്യാപനം നൽകിയിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്കറിയാം ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സഹാബത്തിനടുത്ത് വന്നപ്പോൾ അവർ രണ്ട് ചെറിയ പക്ഷികളെ കൊണ്ട് കളിക്കുന്നത് കണ്ടു. ആകാശത്ത് അതിന്റെ അമ്മ പക്ഷി വട്ടമിട്ട് പറക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരാണ് അതിന്റെ കുട്ടികളെ എടുത്തത്? സഹാബത്ത് പറഞ്ഞു, ഞങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ അമ്മയിലേക്ക് നിങ്ങൾ അതിനെ തിരിച്ചു കൊടുക്കുക. ഇത്രയും നല്ല കാരുണ്യം പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല രീതിയിൽ എല്ലാ വിഷയങ്ങളിലും പ്രവാചകൻ നമുക്ക് അധ്യാപനങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ആ പ്രവാചകന്റെ മാർഗം നമ്മൾ പഠിക്കുന്നില്ല എന്നതാണ് നമുക്ക് ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റ്. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്ന അധ്യാപനങ്ങൾ അവർ പാലിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതുകൊണ്ട് തന്നെ ഫഇന്നഹും അബറു ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ, ഈ സമുദായത്തിൽ ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമസ്ഥരാരാണ്? സഹാബത്താണ്. അബറു ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബൻ, ഏറ്റവും നല്ല ഹൃദയം അവർക്കാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം അവർ പിൻപറ്റി. ഇബ്നു ഉയൈന റഹിമഹുല്ലാ, സുഫിയാൻ ഇബ്നു ഉയൈന പറയുന്നു, നിങ്ങൾക്കറിയാം സുഫിയാൻ ഇബ്നു ഉയൈന ആരാണ്? വലിയ പണ്ഡിതനാണ്. ഇമാം ഷാഫിഈ പറയുന്നു, സുഫിയാൻ ഇബ്നു ഉയൈനയും ഇമാം മാലിക്കും ഇല്ലെങ്കിൽ ഹിജാസിൽ ഇൽമില്ല. അദ്ദേഹം പറയുന്നു, അർറസൂലു ഹുവൽ മീസാനുൽ അക്ബർ, പ്രവാചകനാണ് നമ്മുടെ ഏറ്റവും വലിയ ത്രാസ്, ഏറ്റവും വലിയ ത്രാസ്. ഫഅലൈഹി തുഅറദുൽ അഷ്യാ, പ്രവാചകനായിരിക്കണം നമ്മുടെ മാനദണ്ഡം. എന്ത് നമ്മൾ ചെയ്താലും പ്രവാചകന്റെ പ്രവർത്തനത്തിനോടാണ് നമ്മൾ അതിനെ കണക്കാക്കേണ്ടത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം നമ്മൾ നോക്കണം. അലാ ഖുലുഖി, പ്രവാചകന്റെ സ്വഭാവം. നമ്മൾ ഇന്ന് പരസ്പരം ആൾക്കാർ പെരുമാറുമ്പോൾ മോശമായ സ്വഭാവങ്ങൾ കാണിക്കാറുണ്ട്. ചിന്തിക്കുക, നമ്മുടെ പ്രവാചകൻ ഈ മാർഗം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന് ഏറ്റവും അധികം സഹായിക്കുന്നത് പ്രവാചകന്റെ ചരിത്രമാണ്. പ്രവാചകന്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളോട് പോലും ഏത് രീതിയിലാണ് പെരുമാറിയതെന്ന് നമ്മൾ പഠിച്ചാൽ നമ്മുടെ സ്വഭാവം നന്നാകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എല്ലാ കാര്യത്തിലും, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ കച്ചവടത്തിൽ, പരസ്പരമുള്ള സുഹൃദ് ബന്ധത്തിൽ, എല്ലാ കാര്യത്തിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉത്തമമായ മാതൃകയുണ്ട്. പക്ഷേ നമ്മൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, പഠിക്കുകയും അത് ജീവിതത്തിൽ പാലിക്കുകയും ചെയ്താൽ വല്ലാഹി ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളിൽ, നമ്മുടെ കച്ചവടങ്ങളിൽ, നമ്മുടെ പരസ്പരമുള്ള പെരുമാറ്റത്തിൽ കാഫിറിനോട് പോലും എങ്ങനെ പെരുമാറണം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലെ, ഏത് മേഖലയാ പ്രവാചകൻ ഒഴിവാക്കിയിട്ടുള്ളത്? മൃഗങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ഒരു സ്വഹാബി ഒരു ആടിന്റെ തൊലി ഉരിയുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളൊരു മൃഗത്തെ അറുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അറുക്കുക, കത്തിക്ക് നല്ല മൂർച്ചയാക്കുക, അതിനെ പ്രയാസപ്പെടുത്താത്ത രീതിയിൽ നിങ്ങൾ ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ പോലും നിബന്ധനകൾ പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് വിഷയത്തിലാണ് നമുക്ക് പ്രവാചകനിൽ മാതൃകയില്ലാത്തത്? ഏത് വിഷയത്തിലാണ് സഹോദരങ്ങളെ നമുക്ക് ജീവിതത്തിൽ പ്രവാചകനിൽ മാതൃകയില്ലാത്തത്? എല്ലാത്തിലുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്നു മുതൽ തയ്യാറാവുക അല്ലാഹുവിന്റെ റസൂലിന്റെ സീറ പഠിക്കാൻ, അവിടുത്തെ ചരിത്രം പഠിക്കാൻ, അവിടുത്തെ സംബന്ധിച്ച് പഠിക്കാൻ. എങ്ങനെയാണ് അവിടുന്ന് ജീവിച്ചത് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ ഒരു പ്രയാസവും നമുക്കുണ്ടാവുകയില്ല, ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും, ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാവാൻ നമുക്ക് സാധിക്കും, നമ്മുടെ ഹൃദയം ഏറ്റവും നല്ല രീതിയിൽ ശുദ്ധീകരിക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തെറ്റുകളിലേക്ക് നയിക്കുന്ന എല്ലാ വഴികളെയും നമ്മൾ അടച്ചിടുക. തെറ്റുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതിനെയൊക്കെ നമ്മൾ ഒഴിവാക്കുക. നവാസ് ഇബ്നു സമഅാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഒരു കാര്യം നമുക്ക് വിശദീകരിച്ചു തരികയായിരുന്നു. ളറബല്ലാഹു മസലൻ സിറാത്തൽ മുസ്തഖീമ, ശരിയായ മാർഗം സിറാത്തുൽ മുസ്തഖീം എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, വഅലാ ജനബതൈ അസ്സിറാത്തി സൂറാൻ, ശരിയായ മാർഗത്തിന്റെ രണ്ട് വശത്തുമായി ചില മതിലുകളുണ്ട്. നമ്മൾ ചിന്തിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഉപമ, സിറാത്തുൽ മുസ്തഖീമിന്റെ രണ്ട് വശത്തുമായി ചില മതിലുകളുണ്ട്, فيهما ابواب مفتحه, അവിടെ തുറന്നിരിക്കുന്ന ചില വാതിലുകൾ ഉണ്ട്. وعلى الابواب سطور مرخا, ആ വാതിലുകൾ തുറന്നിരിക്കുന്നതാണെങ്കിലും അത് കാണാതിരിക്കാൻ ചില മറകൾ കൊണ്ട് അത് മൂടി വെച്ചിട്ടുണ്ട്. ഒരു പാത അസ്സിറാത്തുൽ മുസ്തഖീം, അതിന്റെ രണ്ടു വശത്തും മതിലുകൾ, അതിൽ വാതിലുകൾ, ആ വാതിലുകൾ മൂടി വെച്ചിട്ടാണുള്ളത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും, وعلى باب الصراط داع يقول, ഈ സിറാത്തിന്റെ ഈ പാലത്തിന്റെ വാതിലിന്റെ അരികിൽ ഒരാൾ നിന്നുകൊണ്ട് പറയുന്നു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉദ്ഖുലുസ് സിറാത ജമീഅ, നിങ്ങളെല്ലാവരും ഈ മാർഗത്തിൽ മാത്രം സഞ്ചരിക്കുക. വലാ തതഅറജു, വലത്തോട്ടും ഇടത്തോട്ടും പോകരുത്, അവിടെയുള്ള വാതിലുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. വദാഇൻ യദ്ഉ മിൻ ഫൗഖിസ് സിറാത്ത്, ഒരാൾ സിറാത്തിന്റെ വാതിലിലുണ്ടെങ്കിലും മറ്റൊരാൾ സിറാത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് പറയുന്നു, ആ ഭാഗത്ത് നിങ്ങൾ പോകാൻ പാടില്ല, സിറാത്തിൽ മാത്രമേ നിങ്ങൾ സഞ്ചരിക്കാവൂ, വേറൊരു മാർഗത്തിൽ നിങ്ങൾ പോകാൻ പാടില്ല. ഫൈദ അറാദ യഫ്തഹു ഷൈഅൻ മിൻ തിൽക്കൽ അബ്വാബ് ഖാൽ വൈഹക് ലാ തഫ്തഹു, ഈ ഇരുവശത്തുമുള്ള വലത്തും ഇടത്തുമുള്ള ഈ വാതിലുകൾ ആരെങ്കിലും പ്രവേശിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ രണ്ട് ആൾക്കാർ, ആ വാതിലിന്റെ അരികിലുള്ളതും അതുപോലെ തന്നെ സ്വറാത്തിന്റെ മുകളിലുമുള്ള ആൾക്കാർ നമ്മോട് പറയും, അതിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്, അത് ഷർറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും പറഞ്ഞു. ചില സഹാബത്തിന് സംശയമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ഈ സിറാത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ശരിയായ ഒരു മാർഗമാണ്. വസ്സുറാനി ഹുദൂദുല്ലാ, അല്ലെങ്കിൽ അതിന്റെ രണ്ട് വശത്തുമുള്ള ഈ മതിലുകൾ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വെച്ചിരിക്കുന്ന അതിർ വരമ്പുകളാണ്. ഈ വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. ഇതിന്റെ ഈ വശത്ത് നമ്മൾ പ്രവേശിക്കാൻ പാടില്ല, ഇപ്പുറത്തും നമ്മൾ പ്രവേശിക്കാൻ പാടില്ല. വൽ അബ്വാബുൽ മുഫത്തഹ മഹാരിമുല്ലാ, ഈ രണ്ട് വശത്തും തുറന്നിരിക്കുന്ന ഡോറുകൾ എന്ന് പറയുന്നത് അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ്. വദാലിക ദാഇ അലാ റാസി സിറാതി കിതാബുല്ലാ, അവിടെ സിറാത്തിന്റെ ഇസ്ലാമിന്റെ അതിന്റെ വാതിലിന്റെ അരികിൽ നിന്നുകൊണ്ട് ജനങ്ങളോട് ശരിയായ മാർഗത്തിലേക്ക് സഞ്ചരിക്കാൻ പറയുന്നത് ആരാണ്? പരിശുദ്ധമായ ഖുർആൻ. സിറാത്തിന്റെ മുകളിലിരുന്നു കൊണ്ട് നമ്മോട് നന്മയുടെ മാർഗത്തിലേക്ക് സഞ്ചരിക്കാൻ പറയുന്നത് ആരാണ്? വാഇദുല്ലാഹി ഫീ ഖൽബി കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിന്റെ മനസ്സിലും അല്ലാഹു സുബ്ഹാനഹു വതആല ഇട്ടിരിക്കുന്ന നന്മയോടുള്ള ബോധം. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. സഹോദരങ്ങളെ, എന്താണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോകുന്നത് ഒരു സ്ട്രെയിറ്റ് ആയ വഴിയിലാണ്, അസ്സിറാത്തുൽ മുസ്തഖീമിലാണ്. അതിന്റെ ഇരുവശത്തും ബിദഅത്തിലേക്കുള്ള ആൾക്കാരെ നയിക്കുന്നു, ഷർറിലേക്കുള്ള ആൾക്കാരെ ക്ഷണിക്കുന്നു, ഷിർക്കിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുന്നു, പാപങ്ങളിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുന്നു, തെറ്റുകളിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുന്നു. സിനിമ കാണാൻ, മ്യൂസിക് കേൾക്കാൻ, ഹറാമുകൾ കേൾക്കാൻ, അതുപോലെ തന്നെ എന്തൊക്കെ ദുഷിച്ച സ്വഭാവങ്ങളുണ്ടോ ഇതൊക്കെയാണ് ഇരുവശത്തുമുള്ളത്. പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു, ശരിയായ മാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, തെറ്റുകൾ ഏതൊക്കെ വഴിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരുമോ ആ വഴികളൊക്കെ നമ്മൾ അടച്ചു കളയണം. ആ വഴികളൊക്കെ നമ്മൾ അടച്ചു കളയണം. ഒരു തെറ്റിന്റെ വഴിയിലും നമ്മൾ പ്രവേശിക്കാൻ പാടില്ല. ഏതൊക്കെ തെറ്റുകളുടെ വഴികളുണ്ടോ അത് നമ്മൾ ഒഴിവാക്കുക, ഏത് രീതിയിലാണെങ്കിലും. ഒരു കാരണവശാലും തെറ്റുകളിലേക്ക് നമ്മൾ പോവാൻ പാടില്ല. എന്നാൽ ഇന്ന് ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഇബ്നു റജബ് അൽഹംബലി റഹിമഹുല്ല പറയുന്നതായി കാണാൻ സാധിക്കും, ഈ ശരിയായ മാർഗത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒരാൾ പോവുകയാണെങ്കിൽ അവൻ ദ്വലാലത്തിൽ പെടും, അവൻ ദ്വലാലത്തിൽ പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക, ഈ ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചൊവ്വായ മാർഗം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലേ. നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം നൽകി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, അതിന്റെ ഇടത്തോട്ടും വലത്തോട്ടും ഇടത്തോട്ടും നമ്മൾ പോവാൻ പാടില്ല. നമ്മൾ ഇന്ന് പല ആൾക്കാരെയും ചില സഹോദരങ്ങളെ കാണാറുണ്ട്, പരസ്പരം ബന്ധമില്ലാത്തവർ, അവർ ഇടത്തോട്ടോ വലത്തോട്ടോ പോയവരാണ്, കച്ചവട ആവശ്യത്തിന്റെ പേരിൽ പരസ്പരം ബന്ധം വിച്ഛേദിച്ചവർ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന രണ്ടാൾക്കാർ കച്ചവട ആവശ്യത്തിന് വേണ്ടി പരസ്പരം ഭിന്നിക്കുന്ന ചില കാഴ്ചകൾ നമ്മൾ കാണാറുണ്ടെന്ന് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു മുസ്ലിമിന് അതിന് സാധിക്കുക? അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർക്ക് എങ്ങനെ ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പരസ്പരം തെറ്റാൻ സാധിക്കും? ഇന്ന് പല കാഴ്ചകൾ അങ്ങനെ കാണാറുണ്ട്. ആൾക്കാരെ സംബന്ധിച്ച് മോശം പറയുന്നവർ, ആൾക്കാരെ സംബന്ധിച്ച് ഗീബത്ത് പറയുന്നവർ, എങ്ങനെയാണ് അവർക്ക് ഇതിനെ സാധിക്കുന്നത്? നമ്മെ സംബന്ധിച്ചിടത്തോളം ശരിയായ ഒരു മാർഗം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു ദിവസം 17 തവണ നിർബന്ധമായും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. എന്നിട്ടും വലത്തോട്ടും ഇടത്തോട്ടും എങ്ങനെ നമുക്ക് പോകാൻ സാധിക്കുന്നു? അതുകൊണ്ട് ഈ ശരിയായ മാർഗത്തിൽ നമ്മൾ പോവുക. ആരോടും നമുക്കൊരു വെറുപ്പ് വേണ്ട, ആരോടും വിദ്വേഷം വേണ്ട. മുസ്ലിം സഹോദരങ്ങളോട് നല്ല രീതിയിൽ വർത്തിക്കുക. ആരോട് നമ്മളൊരു വിദ്വേഷം അല്ലെങ്കിൽ വെറുപ്പ്, ആ രീതിയിൽ തെറ്റുകൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ആരെയും വഞ്ചിക്കാൻ പാടില്ല. ദുനിയാവിന്റെ ആവശ്യത്തിന് ആരെയും നമ്മൾ വെറുക്കാൻ പാടില്ല. ദീനിന്റെ ആവശ്യത്തിനല്ലാതെ ദുനിയാവിൽ നമ്മോട് എന്തെങ്കിലും ഒരു വഞ്ചന കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പല പ്രശ്നങ്ങളും നടക്കുന്ന എന്താണ്, സ്വത്തിന്റെ പേരിൽ, ഒരു സെന്റിന്റെ പേരിൽ പരസ്പരം തർക്കം, ചെറിയൊരു സമ്പത്തിന്റെ വിഷയത്തിൽ പരസ്പരം ബന്ധം വിച്ഛേദിക്കുന്നവർ, സഹോദരങ്ങളെ, ഇത് ഇടത്തോട്ടോ വലത്തോട്ടോ പോയ ആൾക്കാരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖുർആൻ ക്ഷണിക്കുന്നത് നേരായ മാർഗത്തിലേക്കാണ്, വലത്തോട്ടോ ഇടത്തോട്ടോ നമ്മൾ പോവാൻ പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കുക. ബിസിനസിന്റെ പേരിലൊക്കെ ഇന്ന് തെറ്റുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സമ്പത്തിന്റെ വിഷയത്തിൽ തെറ്റുന്ന ആൾക്കാർ എത്രയോ അധികം. പല സഹോദരങ്ങളും ഈ വിഷയം പറയുന്നതും അവരുടെ അനുഭവങ്ങളും കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ടാൾക്കാർ ദുനിയാവിന്റെ വിഷയത്തിൽ തെറ്റുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മനസ്സിന് അത് അംഗീകരിക്കാൻ സാധിക്കുക? അതുപോലെ തന്നെ നാവിന്റെ വിഷയം, നാവിന്റെ വിഷയം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ശരിയായ മാർഗത്തിൽ നമ്മൾ പോകുമ്പോൾ അതിൽ നിന്ന് നമ്മളെ തെറ്റിക്കാൻ ഒരു നാവ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. മോശമായ ഒരു വാക്ക്, മോശമായ ഒരു പ്രയോഗം നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അവന്റെ തുടയല്ലുകൾക്കിടയിലുള്ള അവയവവും രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള അവയവവും സൂക്ഷിക്കുകയാണെങ്കിൽ അവന് സ്വർഗം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഇതെന്തുകൊണ്ടാ പ്രവാചകൻ ഇത്ര ചെറിയ കാര്യത്തിന്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ചെറിയ കാര്യമായി തോന്നുന്ന ഈ വലിയ കാര്യത്തിന് ഇത്ര വലിയ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ ചെയ്തത്? കാരണം അത് സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഗൗരവപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക, നാവിനെ നമ്മൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നോട്ടത്തെ ഹറാമായ കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കാൻ പാടില്ല, അതിനെ നമ്മൾ സൂക്ഷിക്കുക. ഇതൊക്കെ ഇന്ന് ജനങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. ഹറാമ് നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഹൃദയത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടും. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഷിർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്, ഖബർ ആരാധിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്, അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ കാണാറുണ്ട്, നമ്മൾ അവർക്കെതിരെ എതിർക്കാറുമുണ്ട്. പക്ഷേ നമ്മൾ സ്ഥിരമായി അത് കാണുന്നതിന്റെ പേരിൽ നമ്മുടെ മനസ്സിൽ അത് വലിയൊരു കടുത്ത ഭാവമായി പല ആൾക്കാരുടെ മനസ്സിൽ നിലകൊള്ളുന്നില്ല. സംസാരത്തിൽ വലിയ ഭാവമായിട്ട് ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും ഇത് കാണുമ്പോൾ മനസ്സിനൊരു വേദന ഉണ്ടാവുന്നത് കുറവാണ്. സൗദി അറേബ്യയിൽ നിന്നൊക്കെ ചില മശായിഖന്മാർ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് ഈ കാഴ്ച കണ്ടപ്പോൾ അവർക്ക് താങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല. അവർ അത്രയും അധികം പ്രയാസപ്പെട്ടിരുന്നു. ചില ആൾക്കാർ കരഞ്ഞിട്ടുണ്ട്, ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളിൽ പല ആൾക്കാരുടെ അവസ്ഥ എന്താ? അതാണ് കണ്ണ് എന്നുള്ളത് നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. നന്മയിലേക്ക് മാത്രം കണ്ണിനെ കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ തന്നെ നാവിനെ നന്മകളിൽ മാത്രം ഉപയോഗിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നു, അക്സറുൽ മആസി ഇന്നമാ തവല്ലുദുഹ മിനൽ കലാമി വന്നവർ, അധിക പാപങ്ങളും ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? നാവിൽ നിന്നും നോട്ടത്തിൽ നിന്നുമാണ്. നാവിൽ നിന്നും നോട്ടത്തിൽ നിന്നുമാണ്. വഹുമാ ഔസഉ മദാഖിലി ശൈത്താൻ, ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങളിലേക്ക് പിശാചിന് കയറാൻ സാധിക്കുന്ന ഏറ്റവും വിശാലമായ വാതിലുകൾ ഏതൊക്കെയാണ്? നാവും നമ്മുടെ നോട്ടവും. എന്നിട്ട് അതിനുശേഷം ഇബ്നുൽ ഖയ്യിം പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഫഇന്ന ജാരിഹതൈഹിമ ലാ യമല്ലാനി വലാ യസ്അമാൻ. നാവിനും കണ്ണിനും ഒരു പ്രത്യേകത ഉണ്ട്, എത്ര നോക്കിയിരുന്നാലും നമുക്ക് മടുപ്പ് വരൂല. എത്ര സംസാരിച്ചിരുന്നാലും മടുപ്പ് വരൂല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് അവയവങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഷർറ് എന്നുള്ളത് ഏറ്റവും അധികമാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നാവിനെ സൂക്ഷിക്കുക, കണ്ണിനെ സൂക്ഷിക്കുക, മോശമായ സ്വഭാവത്തെ സൂക്ഷിക്കുക. ഏറ്റവും നല്ല മാർഗം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഉറച്ചു നിൽക്കുക. അതിന്റെ വിലത്തോട്ടോ ഇടത്തോട്ടോ യാതൊരു കാരണവശാലും നമ്മൾ പോവാതിരിക്കുക. ഇതൊക്കെ നമ്മുടെ ഹൃദയശുദ്ധിയെ ബാധിക്കുമെന്നൊരു ബോധം സദാസമയം മനസ്സിലുണ്ടാവുക. അതുപോലെ തന്നെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നമ്മെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ല കൂട്ടുകാർ. നല്ല കൂട്ടുകാർ, നല്ല നല്ല ബന്ധങ്ങൾ, സഹോദരങ്ങൾക്കിടയിലുള്ള നല്ല നല്ല ബന്ധങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദുന വജ്ഹ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്ന, അവനോട് ദുആ ചെയ്യുന്ന ഏത് സമയവും അവനിലേക്ക് മടങ്ങുന്ന ആൾക്കാരുമായി നീ ബന്ധം സ്ഥാപിക്കുക. അവരോട് സബർ ചെയ്തുകൊണ്ട് അവരുടെ കൂടെ നീ നിൽക്കുക. അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹിമഹുല്ലാ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, ഫീഹൽ അംറു ബിസുഹ്ബത്തിൽ അഖിയാർ. ഇവിടെ അല്ലാഹു കൽപ്പിക്കുന്ന എന്താണ്? ഏറ്റവും നല്ല ബന്ധങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ, ഏറ്റവും നല്ല കൂട്ടുകാരുമായി നമ്മൾ കൂട്ടുകൂടുക. വമുജാഹദത്തുൻ നഫ്സി അലാ മുഖാല വമുജാഹദത്തിൻ നഫ്സി അലാ മുഖാലതതുഹും. അവരോട് സഹവസിക്കുന്ന വിഷയത്തിൽ നഫ്സിനെ നമ്മൾ മുജാഹദ നടത്തുക. കാരണം നല്ല ആൾക്കാരുമായി നമ്മൾ നടക്കുമ്പോൾ അവർ നമ്മളോട് പറയും, ഈ തെറ്റ് ചെയ്യരുത്, ഇന്നത് ചെയ്യരുത്, ഇന്നത് തെറ്റാണ്, ഇന്നത് കുറ്റമാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ സ്വാഭാവികമായിട്ട് ഒരു പക്ഷേ പിശാജ് കയറി കളിക്കാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ മുജാഹദ ചെയ്യണം, ശരീരത്തിനോട് ജിഹാദ് ചെയ്യണം. ഫൈൻ കാനു ഫുഖറാ, നമ്മുടെ സുഹൃത്തുക്കൾ എത്ര പാവപ്പെട്ടവരാണെങ്കിലും ദീനുള്ള ആൾക്കാരാണെങ്കിൽ, ഫഫി സുഹ്ബതിഹിം മിനൽ ഫവാഇദി മാ ലാ തുഹ്സാ, അവരോടുള്ള സഹവാസത്തിൽ എത്രയോ ഉപകാരങ്ങളുണ്ട്. അത് നമുക്ക് എത്രയാണെന്ന് പറയാൻ സാധ്യമല്ല. അത്രയും അധികം ഉപകാരം നല്ല കൂട്ടുകാരിലൂടെ ഉണ്ട് എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല കൂട്ടുകാരെ നമ്മൾ തെരഞ്ഞെടുക്കുക. ഹൃദയ ശുദ്ധീകരണത്തിന്, മനസ്സിന്റെ ശുദ്ധീകരണത്തിന് നമ്മെ സഹായിക്കുന്ന പ്രധാന ഒരു ഘടകമാണത് ഏറ്റവും നല്ല കുടുംബക്കാർ, ഏറ്റവും നല്ല കൂട്ടുകാർ. ഏറ്റവും നല്ല കൂട്ടുകാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലി, ഓരോരോ വ്യക്തിയും അവന്റെ സഹോദരന്റെ, അവന്റെ കൂട്ടുകാരന്റെ ദീനിലാണ്. അതുകൊണ്ട് ഓരോരുത്തരും നോക്കുക, അവൻ ആരെയാണ് കൂട്ടുകാരനായി സ്വീകരിക്കുന്നത്, ആരെയാണ് കൂട്ടുകാരനായി സ്വീകരിക്കുന്നത്. ഖത്താബി റഹിമഹുല്ല പറഞ്ഞു, ലാ തുഖാലിൽ ഇല്ലാ മൻ റളീത ദീനഹു വ അമാനത, നീ ഒരു വ്യക്തിയുടെ ദീനും അവന്റെ വിശ്വസ്തതയും നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലാതെ അവനോട് നീ കൂട്ടുകൂടാൻ പാടില്ല. ദീനും അവൻ അമാനത്ത് സൂക്ഷിക്കുന്നവനാണോ, ഈ രണ്ട് കാര്യവും അമാനത്തുള്ളവനാണോ, സൂക്ഷ്മതയുള്ളവനാണോ, ഈ രണ്ട് കാര്യവും ശ്രദ്ധിക്കണം. കാരണം ആരുടെ കൂടെയാണോ നമ്മൾ നടക്കുന്നത്, അയാൾ അയാളുടെ സ്വഭാവത്തിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ടുപോയിരിക്കും. നമ്മൾ മോശപ്പെട്ട ഒരാളുടെ കൂടെ നടന്നാൽ അയാൾ മോശത്തരത്തിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഇന്ന് പല ആൾക്കാർക്കും പിഴവ് വരാൻ, അല്ലെങ്കിൽ മോശപ്പെട്ട ആൾക്കാരാവാൻ സഹായിച്ചത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ചില സഹോദരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഏറ്റവും നല്ല സ്വഭാവമായിരുന്നു. എപ്പോഴും കണ്ടാൽ അവർ പുഞ്ചിരിക്കുമായിരുന്നു, അവർ കണ്ടാൽ സലാം പറയും, അവർ പുഞ്ചിരിക്കും, ആൾക്കാരോട് നല്ല രീതിയിൽ അവർ വർത്തിച്ചു. പക്ഷേ വേറെ ചില ആൾക്കാരുടെ കൂടെ അവർ നടക്കാൻ വേണ്ടി തുടങ്ങി, ദീനിന്റെ പേരും പറഞ്ഞ്. പക്ഷെ അതിനുശേഷം കണ്ടാൽ സലാം പറയില്ല, മുഖം കണ്ടാൽ മുഖം തിരിച്ചു കളയും. ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ചില ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് നൽകുമാറാവട്ടെ. ഇതൊക്കെ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന ചില അനുഭവങ്ങളാണ്, നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന ചില അനുഭവങ്ങളാണ്. അതിന് കാരണം എന്തായിരുന്നു? ഇന്ന് ആളുടെ കൂടെയുള്ള സഹവാസം. അതുകൊണ്ട് നമ്മൾ സഹവസിക്കുന്നത് ആരെയാണ്? അയാളുടെ ദീൻ, അയാളുടെ സ്വഭാവം, അയാളുടെ അമാനത്ത് നമ്മൾ മനസ്സിലാക്കുക. ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വ്യക്തിക്ക് ഇൽമുണ്ടെങ്കിലും അവന് അദാലത്തില്ലെങ്കിൽ, സംസാരത്തിൽ നീതിയില്ലെങ്കിൽ അവൻ ഒന്നിനും കൊള്ളൂല. ഖതീബ് അൽ ബഗ്ദാദി പറയുന്നു, ഒരു വ്യക്തിക്ക് ഇൽമുണ്ടെങ്കിലും അവൻ അമാനത്തില്ലെങ്കിൽ, അദാലത്തില്ലെങ്കിൽ, സംസാരത്തിൽ നീതിയില്ലാത്തവനാണെങ്കിൽ അവൻ ഒന്നിനും കൊള്ളാത്തവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കണം. ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ സഹവസിക്കേണ്ടത്. മോശമായ സ്വഭാവമുള്ള ആൾക്കാരുടെ കൂടെ യാതൊരു കാരണവശാലും നമ്മൾ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. കാരണം അവരെപ്പോഴും ഷെറർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആൾക്കാരെ സംബന്ധിച്ച് ഫിത്ന പറയുന്നവർ, ഗീബത്ത് പറയുന്നവർ, നമീമത്ത് പറയുന്നവർ. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചൊരു വിഷയമാണ് ജർഹു വത്തഅദീൽ എന്ന് പറയുന്ന ഒരു മേഖല. അതായത് ആരെ സ്വീകരിക്കണം, ആരെ സ്വീകരിക്കണ്ട എന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് വെച്ചിരിക്കുന്ന ചില ഉസൂലുകൾ. ഇതിനെ സംബന്ധിച്ച് ഉലമാക്കൾ പറയുമ്പോൾ ഹാഫിൽ ഇബ്നു ഹജറിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നു, അതിന്റെ ഹാജത്ത് കഴിഞ്ഞാൽ അത് സംസാരിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ അദ്ദേഹം മോശപ്പെട്ടവനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ പറയുന്നു, ഹാജത്തിനപ്പുറം ആവശ്യത്തിനപ്പുറം സംസാരിക്കാൻ പാടില്ല. ഒരു വ്യക്തി മോശപ്പെട്ട ആളാണെങ്കിൽ ഇബ്നു ഹജർ പറയുന്നു, എത്രയാണോ ആവശ്യമുള്ളത് അത്രയേ സംസാരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് രണ്ട് വാക്കുകൾ പറഞ്ഞാൽ അത് മതിയാവുമെങ്കിൽ മൂന്നാമതൊരു വാക്ക് നമ്മൾ പറയാൻ പാടില്ല. എന്നാൽ ഇന്ന് ചില സഹോദരങ്ങളുടെ അവസ്ഥ എന്താ, അവർ ഏത് സമയം ഇരുന്നാൽ ആൾക്കാരെ കുറ്റം പറയാം, ആൾക്കാരെ സംബന്ധിച്ച് ഗൈബത്ത് പറയാം, എന്നിട്ട് ഇതൊക്കെ ദീനിന്റെ പേരിൽ ചാർത്തിയിടും. സഹോദരങ്ങളെ, നാവിനെ സൂക്ഷിക്കണം. ആരോടാണോ സംസാരിക്കുന്നത്, ആരുടെ കൂടെയാണോ നടക്കുന്നത്, ആ വിഷയത്തിൽ കൂടുതൽ ഗൗരവം നമ്മൾ കാണിക്കണം. ഇത് നിസ്സാരമായ ഒരു കാര്യമായി ഒരിക്കലും നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. അതുകൊണ്ട് പരസ്പരം നമ്മൾ നന്മകൾ പറയുക, തിന്മകൾ പരസ്പരം നിരോധിക്കുക. നല്ല സുഹൃത്തുക്കളാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ സഹോദരൻ ആരെങ്കിലും സംബന്ധിച്ച് ഗൈബത്ത് പറയുന്നുണ്ടെങ്കിൽ അവനോട് പറയരുത്, അവനെ സംബന്ധിച്ച് അങ്ങനെ പറയരുത്. ഒരു മുസ്ലിമായ സഹോദരനാണെങ്കിൽ ഒരു കാരണവശാലും അവനെ സംബന്ധിച്ച് ആവശ്യമില്ലാത്ത സംസാരം എന്നുള്ളത് ഇസ്ലാം അനുവദിക്കുന്നതല്ല. ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ പലതും നടക്കുന്നുണ്ട്. ദീനിന്റെ പേരും പറഞ്ഞുകൊണ്ട് ആൾക്കാരെ കുറ്റം പറയാം, ദീനിന്റെ പേരും പറഞ്ഞ് ആൾക്കാരെ കുറവാക്കുക, അല്ലെങ്കിൽ ആൾക്കാരെ കളിയാക്കുക. സഹോദരങ്ങളെ, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക, നാവിനെ നമ്മൾ സൂക്ഷിക്കുക. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല സഹായിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും നല്ല കൂട്ടുകാർ. നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളൊരു മോശം പറയുമ്പോൾ പറഞ്ഞുതരും, ഇവിടെ അങ്ങനെ പറയരുത്, ശരിയല്ല, അങ്ങനെ പറയരുത്, ആ സംസാരം ശരിയല്ല. അല്ലെങ്കിൽ നമുക്ക് ഉലമാക്കൾ ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. ആ രീതിയിലായിരിക്കും അവർ ഉലമാക്കൾ ഒരു പക്ഷേ ഒരു മജ്ലിസിൽ ഒരാളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും, അതെല്ലാവരും കേട്ടു, അൽഹംദുലില്ലാഹ് അത് കഴിഞ്ഞു, വിഷയം ആൾക്കാർക്ക് വ്യക്തമായി. എന്നാൽ അത് മനസ്സിലാക്കാതെ ഇന്ന് ചില ആൾക്കാർ അവരുടെ സംസാരം എടുത്ത് 100 മജ്ലിസിൽ അല്ലെങ്കിൽ ഏതൊക്കെ മജ്ലിസിൽ അവരിരുന്നു അതൊക്കെ അവർ പറയും. ഇത് ചില ആൾക്കാരുടെ പതിവാണ്, മുൻഗാമികളുടെ രീതിയിൽ ഒരിക്കലും ഇത് കാണാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ഗൗരവം കാണിക്കുക, ഏറ്റവും നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർശിന്റെ തണൽ ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന 7 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരാണ്? റജുലാനി തഹാബ്ബാ ഫില്ലാ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ടാൾക്കാർ. അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഒരുമിച്ചുകൂടി, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് പരസ്പരം അവർ ബന്ധം വിച്ഛേദിച്ചു. എന്ന് പറഞ്ഞാൽ തെറ്റുകൾ കണ്ടാൽ എതിർക്കും, നന്മകളിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അർശിന്റെ തണൽ അള്ളാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നല്ല കൂട്ടുകാർ എന്നുള്ളത് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന വലിയൊരു ഘടകമാണ്. അതുപോലെ തന്നെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാന ഒരു കാര്യമാണ് മരണത്തെ സംബന്ധിച്ചുള്ള ചിന്ത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണത്തെ സംബന്ധിച്ചുള്ള ചിന്ത എന്നുള്ളത് സഹോദരങ്ങളെ, ഏതൊരു വ്യക്തിയെയും തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചത് എന്താണ്? അക്സിറു ദിക്ര ഹാദിമിൽ ലസ്സാത്ത്, രസങ്ങളെ അല്ലെങ്കിൽ ദുനിയാവിന്റെ സുഖാഡംബരങ്ങളെ നശിപ്പിച്ചു കളയുന്ന, ഇല്ലാതാക്കി കളയുന്ന. ഹദമ എന്ന് പറഞ്ഞാൽ അറബിയിൽ അർത്ഥം പൊളിച്ചടക്കുക എന്നാണ്. സുഖങ്ങളെ പൊളിച്ചു കളയുന്ന മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ അധികരിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എപ്പോഴും ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം, ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഈ ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ ദുഷിച്ച സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഒരു സഹോദരനെ സംബന്ധിച്ച് ഗീബത്ത് പറയുമ്പോൾ അവൻ ഒന്നിനും കൊള്ളാത്തവനാണ്, അല്ലെങ്കിൽ അവൻ വെറുക്കപ്പെട്ടവനാണ്, അല്ലെങ്കിൽ അവനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അള്ളാഹു കാണുന്നുണ്ട്, ഒരു ദിവസം ഞാൻ മരിക്കും, അതിനുശേഷം റബ്ബനോട് ചോദിക്കുമെന്ന ബോധം ഉണ്ടായിരുന്നെങ്കിൽ പല ആൾക്കാരുടെ സംസാരിക്കുന്നത് കുറയുമായിരുന്നു. നമീമത്ത് പറയുന്നവർ, ഹസീദ പറയുന്നവർ, ഹസീദ എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുനോട് പറഞ്ഞതുപോലെ, വഹൽ യകുബ്ബു നാസ അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, ജനങ്ങളെ അവരുടെ മുഖങ്ങളും അതുപോലെ തന്നെ ശരീരങ്ങളിലും നരകത്തിലേക്ക് വലിച്ചഴക്കപ്പെടാനുള്ള കാരണം ഹസീദയാണെന്ന് പറഞ്ഞു. ഹസീദ എന്ന് പറഞ്ഞാൽ ഇബ്നു ഫാരിസ് റഹിമഹുല്ലാ പറയുന്നു, മാ ഖീല ഫിന്നാസി വഖുതിയ അലൈഹിം ബി, ഒരാളെ സംബന്ധിച്ച് നമ്മൾ ഒരു വാക്ക് പറഞ്ഞു, അത് ജനങ്ങൾ ഏറ്റെടുത്തു. ഒരു ഉദാഹരണം ഞാൻ പറയാം, നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഓൻ പേഴ്ചവനാണ്, ഒരാൾ പറയും ബാക്കിയുള്ള ആൾക്കാർ ഏറ്റെടുത്ത് നടക്കും. ഇങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അതില്ലാത്തതാണെങ്കിൽ അത് കാരണത്താൽ നരകത്തിൽ അവനെ വലിച്ചഴക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, മൻ ഖാല ഫീ മുഅ്മിനിൻ മാ ലൈസ ഫീ, ആരെങ്കിലും ഒരു മുഅ്മിനിൽ ഇല്ലാത്ത ഒരു കാര്യം അവനെ സംബന്ധിച്ച് പറഞ്ഞാൽ, അസ്കനഹുല്ലാഹു റദ്ഗത അൽഖബാൽ, റദ്ഗതുൽ ഖബാലിൽ അല്ലാഹു അവനെ കടത്തും. എന്താണ് റദ്ഗതുൽ ഖബാൽ? നരകാവകാശികളിൽ നിന്ന് വരുന്ന ചലങ്ങളിൽ, അവരുടെ ദ്രാവകങ്ങളിലായിരിക്കും അവന്റെ വാസസ്ഥലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തെ ഓർക്കുകയാണെങ്കിൽ മോശപ്പെട്ട വാക്കുകൾ നമ്മുടെ മനസ്സ് വായിൽ നിന്ന് വരികയില്ല, മോശപ്പെട്ട ചിന്താഗതികൾ നമുക്കുണ്ടാവുകയില്ല. അല്ലാഹു പറഞ്ഞു, ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും, ഏതൊരു മരണത്തെ പേടിച്ചാണോ നിങ്ങൾ പോകുന്നത് അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, കണ്ടുമുട്ടുക തന്നെ ചെയ്യും. നിങ്ങൾ മരിക്കും, പിന്നീട് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും. ഈ ദുനിയാവിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഓരോരോ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിവുണ്ടാകും. എല്ലാ കാര്യങ്ങളും അള്ളാഹു നിങ്ങൾക്ക് അവിടെ പറഞ്ഞു തരും. ആരെ സംബന്ധിച്ചെങ്കിലും ഗൈബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൾക്കാർക്ക് നമ്മളിങ്ങനെ ഒരു പേര് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, ലാലാണ് മുതലാണ് എന്നൊക്കെ നമ്മൾ വിളിച്ചു നടന്നിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, പറയുന്ന ഓരോരോ വാക്കിനും ഉലമാക്കൾ പറഞ്ഞതുപോലെ ചോദ്യത്തിന് നമ്മൾ മറുപടി ഉണ്ടെങ്കിൽ സംസാരിക്കുക. അള്ളാഹുവിന്റെ മുമ്പിൽ ചോദിക്കപ്പെടും, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ചോദിക്കപ്പെടും. അതിന് നമുക്ക് മറുപടി ഉണ്ടോ? സംസാരിക്കാം. മറുപടി ഇല്ലേ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, മിണ്ടാതിരിക്കുക. പ്രവാചകന്റെ കൽപ്പനയാ. ചില ആൾക്കാർ നമ്മളിൽ നിന്നൊക്കെ ഉദ്ദേശിക്കുന്ന എന്താണ്? എല്ലാ വിഷയത്തിലും സംസാരിക്കണം, എല്ലാ വിഷയത്തിലും സംസാരിക്കണം, എല്ലാം ഇടപെടണം. അതൊരു മുസ്ലിമിന്റെ ബാധ്യതയല്ല, അതൊരു മുസ്ലിമിന്റെ ബാധ്യതയല്ല എന്ന് മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ മിണ്ടാതിരിക്കലായിരിക്കും വാജിബ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാവിനെ സൂക്ഷിക്കുക. അതിന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യം മരണത്തെ സംബന്ധിച്ചുള്ള ചിന്തയാണ്. ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യം മരണത്തെ സംബന്ധിച്ചുള്ള ബോധമാണ്, അള്ളാഹുവിനെ കാണണം എന്നുള്ള ഒരു ഓർമ്മയാണ്. സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാ പറഞ്ഞു, ലൗ ഫാറഖ ദിക്റുൽ മൗതി അൻ ഖൽബി, എന്റെ ഹൃദയത്തിൽ നിന്നെങ്ങാനും മരണത്തെ സംബന്ധിച്ചുള്ള ഒരു ചിന്ത ഇല്ലാതാവുകയാണെങ്കിൽ, ഖശീതു അൻ യഫ്സുദ അലയ്യ ഖൽബി, എന്റെ ഹൃദയം ഫസാദായി പോകുമോ എന്ന്, മോശപ്പെട്ടു പോകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണും എന്നൊരു ബോധം നമുക്കുണ്ടായാൽ നമുക്ക് എങ്ങനെയാണ് പാപം ചെയ്യാൻ സാധിക്കുക? മരണശേഷം ജീവിതമുണ്ടെന്ന് വിശ്വസിച്ചാൽ, ആ ഒരു ബോധം സദാസമയം ഉണ്ടായാൽ, മരിക്കുമെന്ന് ഉറപ്പുണ്ടായാൽ നമുക്ക് എങ്ങനെയാണ് പാപങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുക? അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ഗൗരവം കാണിക്കുക. ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ലയെ സംബന്ധിച്ച് സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ല പറയാറുണ്ട്, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സ്വയം ശരീരത്തിനോട് ഒരു സാങ്കല്പികമായ ചോദ്യം ചോദിക്കും. ഞാനിപ്പോൾ സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിന്റെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ സ്വർഗത്തിൽ അള്ളാഹു നൽകുന്ന അവിടെയുള്ള സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുകയാണെങ്കിൽ എന്റെ ശരീരത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ശരീരത്തോട് ചോദിക്കും. ഒരു സാങ്കല്പികമാണ്. ശരീരം പറയും, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് നരകത്തിൽ അള്ളാഹു നൽകിയിരിക്കുന്ന ഭയാനകമായ ശിക്ഷ, അവിടെയുള്ള നരകാവകാശികളുടെ ദ്രാവകങ്ങൾ, അവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ചലങ്ങൾ, അതിലൊക്കെയാണ് അള്ളാഹു എന്നെ കിടത്തുന്നതെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? ശരീരം എനിക്ക് തൃപ്തിപ്പെടുന്നുണ്ടോ? ഐ നഫ്സ് ഐ ഷൈ തുരീദീൻ, എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ശരീരം സ്വാഭാവികമായിട്ട് എന്താ പറയാ? എനിക്ക് അള്ളാഹുവിന്റെ സ്വർഗം വേണം. ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ലാ ആ സമയത്ത് ശരീരത്തിനോട് പറയും, എന്നാൽ ഇപ്പോൾ നിനക്ക് ചാൻസ് ഉണ്ട് പ്രവർത്തിക്കാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഇപ്പോൾ നിനക്ക് അവസരമുണ്ട്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ വേണ്ടി പരിശ്രമിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തെ സംബന്ധിച്ച് ചിന്തയുണ്ടാകുമ്പോൾ ഹൃദയം ശുദ്ധിയാകും. സഈദ് ഇബ്നു ജുബൈർ പറഞ്ഞതുപോലെ, മരണത്തെ സംബന്ധിച്ചുള്ള ചിന്ത ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് ഹൃദയം കളങ്കമാകുന്നത്. അവസാനമായി പറയാനുള്ള ഒരു കാര്യം, ഒരു കാരണവശാലും സ്വന്തത്തെ നമ്മൾ വലുതായി കാണാൻ പാടില്ല. നമ്മളെന്തോ വലിയ സംഭവമാണെന്നൊരു ചിന്ത ഒരു കാരണവശാലും നമുക്കുണ്ടാവാൻ പാടില്ല. അത് ഹൃദയത്തെ നശിപ്പിച്ചു കളയും. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വലാ തുസക്കു അൻഫുസക്കും, നിങ്ങൾ സ്വയം ശരീരത്തെ വലിയ സംഭവമാക്കി കാണരുത്. നിങ്ങൾ സ്വന്തമായി നിങ്ങളെ പരിശുദ്ധിപ്പെടുത്തരുത്. നിങ്ങൾ എന്തോ സംഭവമാണെന്ന് പറയരുത്. എത്ര തന്നെ നന്മകൾ നമ്മൾ ചെയ്താലും, എത്ര തന്നെ തിന്മകൾ നമ്മൾ ഒഴിവാക്കിയാലും, നമ്മളിൽ കുറവുകളുണ്ട്, സംശയമുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ? എത്ര നന്മകൾ നമ്മൾ ചെയ്താലും, എത്ര ഇബാദത്തുകൾ നമ്മൾ ചെയ്താലും, എത്ര തിന്മകൾ ജീവിതത്തിൽ ഒഴിവാക്കിയാലും, നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകും, ഒരു സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താ, ആദം സന്തതികൾ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻ ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, അല്ലിംനി ദുആഅൻ അദുഉ ബിഹി ഫീ സലാത്തി, നിസ്കാരത്തിൽ പറയാൻ എനിക്കൊരു ദുആ പ്രവാചകരെ അങ്ങ് പഠിപ്പിച്ചു തരണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിന് പറഞ്ഞു കൊടുത്തത് എന്താണ്? അംബിയാക്കൾക്ക് ശേഷം ഏറ്റവും അധികം സ്ഥാനമാർക്കാണ് അബൂബക്കറിനാണ് റളിയല്ലാഹു അൻ. അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ദുആ, ഖുൽ, താങ്കൾ നിസ്കാരത്തിൽ പറയുക, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ, അല്ലാഹുവേ, ഞാൻ എന്റെ ശരീരത്തിനോട് ധാരാളം അക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താണ് ശരീരത്തിനോടുള്ള അക്രമം? അല്ലാഹുവേ, നിന്നെ ഞാൻ ധിക്കരിച്ചിട്ടുണ്ട്. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, ആ പാപങ്ങൾ മാപ്പാക്കാൻ നിനക്കല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. ഫഗ്ഫിർലി മഗ്ഫിറത മിൻ ഇൻദിക്, റബ്ബേ ആ പാപങ്ങൾ എനിക്ക് നീ മാപ്പാക്കി തരണം. വർഹംനി, അല്ലാഹുവേ നീ എനിക്ക് കരുണ നൽകണം. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീയാണ് പാപങ്ങൾ മാപ്പാക്കുന്നവനും നീയാണ് റഹ്മത്ത് നൽകുന്നവനും എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി സുനനുൻ നസാഇയിൽ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു എത്ര സ്ഥാനമുള്ള സ്വഹാബിയാണ്! ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന എന്താണ്? ഞാൻ ജീവിതത്തിൽ എന്നോട് തന്നെ അതിക്രമം ചെയ്തിട്ടുണ്ട്, അത് അല്ലാഹു നീ എനിക്ക് മാപ്പാക്കി നൽകണം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഒരു കാരണവശാലും നമ്മൾ എന്തോ ഒരു വലിയ സംഭവമാണ് നമുക്കൊരു തോന്നലുണ്ടാവാൻ പാടില്ല. എപ്പോഴും നമ്മൾ പിറകോട്ടാണെന്നൊരു ചിന്ത നമുക്കുണ്ടാവാൻ പറ്റൂ. അബ്ദുല്ലാഹിബ് അബി മുലൈക റഹിമഹുള്ള പറയുന്നു, അദ്ദേഹം താബിഈയാണ്, അദ്ദേഹം പറയുന്നു, അദ്റക്തു നഹ്വം മിൻ 30 സ്വഹാബിയൻ കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സി, ഞാൻ ഏകദേശം 30 സ്വഹാബത്തിനെ കണ്ടിട്ടുണ്ട്, അവരെല്ലാവരും അവർ കപട വിശ്വാസികളാണെന്ന് പേടിക്കാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അള്ളാഹുവിന് വേണ്ടി മാത്രമാകുമോ എന്ന് പേടിക്കാറുണ്ടായിരുന്നു. ആരാ പറയുന്നേ? അബ്ദുല്ലാഹിബ് അബി മുലൈക താബിഈ. ആരെ സംബന്ധിച്ച്? സ്വഹാബത്തിനെ സംബന്ധിച്ച്. ഒരാളെ പറ്റിയാണോ? ഏകദേശം 30 സ്വഹാബത്തിനെ സംബന്ധിച്ച്. ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സഹീഹിൽ ഈ അസർ ഉദ്ധരിക്കുന്നതായി കാണാൻ സാധിക്കും. 30 സ്വഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ മുനാഫിഖീങ്ങളായെന്ന പേടി അവർക്ക് മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു കാരണവശാലും നമ്മൾ എന്തോ ഒരു സംഭവമാണെന്ന് നമുക്ക് തോന്നാൻ പാടില്ല. മറിച്ച് എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ നമ്മൾ ഏറ്റവും താഴ്മയോടുകൂടി നിലകൊള്ളണം. ഹസൻ അൽ ബസറി റഹിമഹുള്ള പറഞ്ഞു, അൽ മുഅ്മിനു ജമഅ ഇഹ്സാനൻ വശഫഖ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവൻ നന്മകൾ ചെയ്യും, വശഫഖതൻ അവന് പേടിയുണ്ടാകും, പേടിയുണ്ടാകും, ഞാൻ ചെയ്തതൊക്കെ അള്ളാഹു സ്വീകരിക്കും എന്ന പേടിയുണ്ടാകും. എന്നാൽ വൽ മുനാഫിഖ്, മുനാഫിഖ് കപട വിശ്വാസിയോ, ജമഅ ഇസാഅതൻ വഅംന, അവൻ തെറ്റുകൾ ചെയ്താലും അവന് നിർഭയത്തായിരിക്കും, അവനൊരു പേടിയുണ്ടാവില്ല. എത്ര തെറ്റ് ചെയ്താലും അവന് ഒരു പേടിയുണ്ടാവില്ല, അവൻ മുനാഫിഖാണെന്ന് ഹസൻ അൽ ബസറി റഹിമഹുല്ലാ, ഇമാം തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്ന അസറാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ നന്മകൾ ചെയ്തിട്ട് നമുക്ക് പേടിയുണ്ടെങ്കിൽ അത് ഈമാനിന്റെ അടയാളമാണ്. അതല്ലാതെ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തിട്ടും നമുക്കൊരു പേടിയില്ലാത്ത ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നിഫാഖിന്റെ അടയാളം നമ്മളിലുണ്ട് എന്ന് ഹസനുൽ ബസറി റഹിമഹുല്ല പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരിക്കലും ഞാനെന്തോ ഒരു സംഭവമാണെന്നൊരു തോന്നൽ നമുക്കുണ്ടാവാൻ പാടില്ല. നമ്മൾ പൊതുവെ പല ആൾക്കാരും പറഞ്ഞു വരുന്ന ഒരു വാക്കുണ്ട്, സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം നമുക്ക്, നമ്മളിൽ തന്നെ നമ്മൾ എന്തോ ഒരു എല്ലാം നമ്മളെ കൊണ്ട് സാധിക്കുമെന്നൊരു തോന്നൽ ഉണ്ടാവണം. സൗദി അറേബ്യയിലെ അഹ്ലുസുന്നയുടെ പണ്ഡിതൻ മുഹമ്മദ് ഇബ്ൻ ഇബ്രാഹിം അഹ്ലു ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഈ സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളത്, അസ്സിഖത്തു ബിന്നഫ്സ്, അത് നിർബന്ധമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് നിർബന്ധമാകുന്നത് പോയിട്ട് ശരീഅത്തിൽ അനുവദിക്കപ്പെട്ട കാര്യം പോലും അല്ല. കാരണം അടിമ എന്ന് പറയുന്നത് ഒന്നും കഴിവില്ലാത്തവനാണ്, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു കഴിവുമില്ലാത്തവനാണ്. മറിച്ച് നമുക്ക് എന്ത് പറയാം? സത്യസന്ധമായ നിയത്ത്, സത്യസന്ധമായ പരിശ്രമം, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. അതല്ലാതെ നമുക്ക് നമ്മെ കൊണ്ട് സാധിക്കുമെന്നൊരു ചിന്ത ഉണ്ടാവാൻ പാടില്ല. മുഹമ്മദ് ഇബ്രാഹിം അൽ ഷെയ്ഖ് ഹഫിദ റഹിമഹുല്ല അതിനെ തെളിവ് പിടിച്ചത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ദുആ, വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ, അല്ലാഹുവേ ഈ കണ്ണിന്റെ ഇമ വെട്ടുന്നത് പോലും നമ്മളിലേക്ക് നീ ഏൽപ്പിക്കരുത്. നമുക്ക് കഴിവുണ്ടെന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ കണ്ണ് ഇമ വെട്ടി തുറക്കുക, വെട്ടി തുറക്കുക, ഇത് നമ്മളിലേക്ക് ഏൽപ്പിക്കുകയാണ് നമുക്ക് സാധിക്കോ? നമ്മൾ കഴിവുള്ളവരാണെന്ന് വാദിക്കുകയാണെങ്കിൽ ഇത്ര ചെറിയ കാര്യം, കണ്ണ് തുറക്കുകയും പൂട്ടുകയും ചെയ്യുന്ന ഈ കാര്യം നമ്മൾ സ്വന്തമായി ബാലൻസ് ചെയ്തുകൊണ്ട് നടത്തുകയാണെങ്കിൽ നമുക്ക് സാധിക്കോ? ഒരു കാരണവശാലും ഇല്ല. നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു കാര്യം, പക്ഷേ ഹദീസിൽ വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ, എത്ര ചെറിയ കാര്യമാണെങ്കിലും അല്ലാഹുവേ നമ്മളിലേക്ക് നീ ഏൽപ്പിക്കരുത്, നമ്മളെ കൊണ്ട് നടക്കൂല, നമ്മളെ കൊണ്ട് അതിന് സാധിക്കുകയില്ല. ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. കണ്ണ് തുറക്കുന്നതും പൂട്ടുന്നതും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പൂട്ടുന്നു തുറക്കുന്നു, ഇത് നമ്മളായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് നടത്തുകയാണെങ്കിൽ എത്രമാത്രം പ്രയാസമായിരിക്കും നമുക്ക്, എത്രമാത്രം പ്രയാസമായിരിക്കും നമുക്ക്, നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ ഉറച്ച വിശ്വാസമുണ്ടാവുക, സ്വന്തത്തെയല്ല വലുതായി കാണേണ്ട, മറിച്ച് മനുഷ്യന്റെ നിസാരത മനസ്സിലാക്കി എപ്പോഴും ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവുക. ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കാൻ തയ്യാറായാൽ, ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഹൃദയത്തെ ശുദ്ധീകരിച്ചവൻ വിജയിക്കും. വഖദ് ഖാബ മൻ ദസ്സാഹ, ഇനിയും തെറ്റുകളിലായിക്കൊണ്ട് ഹൃദയത്തെയും ശരീരത്തെയും മുഴുക്കുകയാണെങ്കിൽ, ഖദ് ഖാബ, അവൻ പരാജിതനാകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഈ പറയപ്പെട്ട ഓരോരോ നസീഹത്തുകൾ, ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതിന്റെ അടിസ്ഥാനമൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തെറ്റുകളിൽ നിന്നൊക്കെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക. ഇന്ന് തന്നെ നമ്മൾ തൗബ ചെയ്യുക. ആരോടെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, മിണ്ടാത്തവരുണ്ടെങ്കിൽ അവരോട് പോയി ബന്ധം വീണ്ടും നല്ല രീതിയിൽ ബന്ധം സ്ഥാപിക്കുക, നല്ല രീതിയിൽ അവരോട് പെരുമാറുക. ആരുടെ ഭാഗത്തായിക്കൊള്ളട്ടെ തെറ്റ്, റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സലാം കൊണ്ട് ആരംഭിക്കുന്നവൻ ഏറ്റവും ഖൈറുള്ളവനാണ്. നമ്മുടെ ഒരാൾ മിണ്ടുന്നില്ലേ, അവൻ അഹ്ലു സുന്നയുടെ നമ്മുടെ സഹോദരനാണോ, അവനോട് പോയിട്ട് നമ്മൾ അസ്സലാമു അലൈക്കും പറയാം. അവൻ മിണ്ടിയിട്ടില്ലെങ്കിൽ അവനാണ് അതിന് കുറ്റം. നമ്മൾ അങ്ങോട്ട് മിണ്ടണം. ദുനിയാവിന്റെ ഒരു ആവശ്യങ്ങൾക്ക് സഹോദരങ്ങളെ നമ്മൾ ബന്ധം വിച്ഛേദിച്ച് നടക്കാൻ പാടില്ല. ദീനിന്റെ മജ്ലിസുകളിൽ പരസ്പരം ഇരിക്കുക, പരസ്പരം നല്ല കാര്യങ്ങൾ പറയുക. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ ഹൃദയം ഏറ്റവും നല്ല അവസ്ഥയിലെത്തും. അവസാനമായി നമ്മുടെ ഖുലഫാഉർ റാഷിദീങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്ന ചില നസീഹത്തുകൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എപ്പോഴും നമ്മുടെ ശരീരത്തിന് നമ്മൾ വിചാരണ ചെയ്യുക. ഹൃദയം ശുദ്ധീകരിക്കാൻ, ശരീരം ശുദ്ധീകരിക്കാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? എപ്പോഴും നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ശരീരം എങ്ങനെയാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത് എന്ന കാര്യം വിചാരണ നടത്തുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഅലമു ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ അറിയുക, അന്നകും തഗദൂന വതറൂഹൂന ഫീ അജലിൻ ഖദ് ഉയിബ ഖദ് ഗയ്യബ അൻകും ഇൽമു. നിങ്ങൾ ഇവിടെ ജീവിക്കുന്ന ജീവിതം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേവലം ഒരു വാക്കായിട്ടല്ല, മറിച്ച് നമുക്കുള്ളൊരു ഉപദേശമാണ് നമ്മൾ സ്വീകരിക്കുക. നമ്മളിവിടെ ജീവിക്കുന്ന ജീവിതം ഖദ് ഗയ്യബ അൻകും ഇൽമു, നമുക്ക് ഒരു പരിധിയുണ്ട്, പക്ഷേ ആ പരിധി ഇവിടെ ഒരാൾക്കും അറിയില്ല. എവിടെ വരെയാണ് നമ്മൾ ജീവിക്കുക, എത്ര വർഷമാണ് നമ്മൾ ജീവിക്കുക, എത്ര വർഷമാണ് നമുക്ക് അല്ലാഹു അനുവദിച്ചു തരിക, അതൊന്നും നമുക്ക് അറിയുകയില്ല. അതുകൊണ്ട് ഈ ആയുസ് തീരുന്ന സാഹചര്യത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, സൽക്കർമ്മങ്ങൾ ധാരാളമായി പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഫഅലു, നിങ്ങൾ അത് ചെയ്യുക. ഫൽ വഹാ അൽ വഹാ, ധൃതി കാണിക്കുക, ധൃതി കാണിക്കുക. ദുനിയാവിന്റെ സുഖങ്ങളിലും ദുനിയാവിന്റെ പ്രയാസങ്ങളിലും അല്ലെങ്കിൽ ദുനിയാവിൽ നാം ഈ കാണുന്ന സുഖാഡംബരങ്ങളിൽ കണ്ണഞ്ചി പോയിക്കൊണ്ട് റബ്ബുൽ ഇസ്സത്തിലേക്ക് മടങ്ങേണ്ടി വരുമെന്നൊരു ചിന്ത, ഹൃദയത്തെയും ശരീരത്തെയും സംസ്കരിക്കണമെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാറരുത്. അൽ വഹാ അൽ വഹാ, ധൃതി കാണിക്കുക. വിജയത്തിലേക്ക് നിങ്ങൾ ഓടിപ്പോവുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളാണ്. ഫഇന്ന വറാഅകും ത്വാലിബൻ ഹദീസൻ മർറുഹു സരീഅ, നിങ്ങൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക, നിങ്ങളുടെ പിറകിൽ ഒരാൾ വരുന്നുണ്ട്, അവന്റെ വരുത്ത് വളരെ വേഗത കൂടിയതാണ്. ആരാണ്? മരണം. അതുകൊണ്ട് സഹോദരങ്ങളെ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ മനസ്സിൽ ഓർക്കുക. അൽ വഹാ അൽ വഹാ, ധൃതി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. പിന്നീട് നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. നിങ്ങളുടെ പിറകിൽ ഒരാൾ വരുന്നുണ്ട് നിങ്ങളെ പിടിക്കാൻ, നിങ്ങളെ പിടിക്കാൻ. ആ ഒരു ബോധത്തോടുകൂടി നമ്മുടെ പിറകിൽ ഒരു പട്ടി നമ്മളെ ഓടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വേഗത്തിൽ പോകും? ഒരു മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം, അല്ലെങ്കിൽ ഒരു സിംഹം നമ്മുടെ വേക്കിൽ വരുന്നുണ്ടെങ്കിൽ എത്ര വേഗത്തിൽ നമ്മൾ ഓടും? അതുപോലെ നമുക്കൊരു ലക്ഷ്യമുണ്ടെന്ന് മനസ്സിലാക്കി സൽക്കർമ്മങ്ങളിൽ ജീവിതത്തെ മുഴുക്കുക. ഈ ഒരു മരണം നമുക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് വിജയത്തിലേക്ക് നമ്മൾ പോവുക. മഹാനായ ഇബ്നു അബീ ഷൈബ റഹിമഹുല്ലാ അദ്ദേഹത്തിന് മുസന്നഫിൽ ഉദ്ധരിച്ച അസറാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നേരത്തെ പറഞ്ഞ അസറാണ് ഞാൻ പറഞ്ഞത്, ഇബ്നു അബീ ഷൈബ ഉദ്ധരിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നസീഹത്താണ്. ഇവിടെ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമറിന്റെ നസീഹത്ത് റളിയല്ലാഹു അൻഹു, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങളെ വിചാരണക്ക് വെക്കുന്നതിന് മുമ്പ് സ്വന്തം വിചാരണ നടത്തുക. ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോയാൽ ചിന്തിക്കുക, എത്ര ആൾക്കാരോട് ഞാൻ മിണ്ടാത്തതുണ്ട്, ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട്, എത്ര ആൾക്കാരുടെ ഹക്ക് എന്റെ അരികിലുണ്ട്, എത്ര ആൾക്കാരോട് ഞാൻ മോശമായി പെരുമാറിയിട്ടുണ്ട്, എത്ര ആൾക്കാരെ സംബന്ധിച്ച് ഞാൻ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, എത്ര ആൾക്കാരെ സംബന്ധിച്ച് ഞാൻ നമീമത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസിബു തുഹാസബു. റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിൽ നമ്മളെ വിചാരണക്കെടുക്കുന്നതിന് മുമ്പ് നമ്മൾ അതൊക്കെ ചിന്തിക്കുക. വസിനു അൻഫുസകും ഖബ്ല അൻ തുസനു, ഒരു ദിവസം നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു അവന്റെ മീസാനിൽ തൂക്കും. അതിന് മുമ്പായിട്ട് നമ്മൾ സ്വന്തമായിട്ട് അളക്കാൻ വേണ്ടി പരിശ്രമിക്കുക നമ്മൾ ചെയ്തിരിക്കുന്ന പാപത്തിന്റെ ഭാരം. വതസയ്യനു ലിൽ അർദിൽ അക്ബർ, അല്ലാഹുവിന്റെ മുന്നിലുള്ള വിചാരണക്ക് നമ്മൾ തയ്യാറാവുക. ഒരൊറ്റ കാര്യം പോലും അവന്റെ മുമ്പിൽ നമുക്ക് മറച്ചു വെക്കാൻ സാധ്യമല്ല. ഇവിടുന്ന് ഒരാളെ സംബന്ധിച്ച് നമ്മൾ ഗൈബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിത്നയും ഫസാദും പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മറച്ചു വെക്കാം. നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് പറയാം, കളവുകൾ പറയാം. റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ലാ തഖ്ഫ മിൻകും ഖാഫിയ, ഒരൊറ്റ കാര്യം പോലും. അറബി അറിയുന്നവർക്കറിയാം, ലാ തഖ്ഫ മിൻകും ഖാഫിയ എന്ന് പറഞ്ഞാൽ അന്നകിറതു ഫീ സിയാഖിൻ നഫി, തുഫീദുൽ ഉമൂം. ഒരു കാര്യം നമുക്ക് മറക്കാൻ വേണ്ടി സാധിക്കുകയില്ല, ഒരു കാര്യവും നമുക്ക് മറക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. ഈ ഒരു ആശയം നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു നൽകുക. നമ്മൾ ചെയ്തിരിക്കുന്ന പാപങ്ങൾ, അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് മോചനം നേടാൻ നമ്മൾ തയ്യാറാവുക. ഇതും ഇബ്നു അബി ശൈബ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിച്ചതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുസ്ലിമീങ്ങളുടെ മൂന്നാമത്തെ ഖലീഫ ابن ادم منوشيا يعلم اريوغا ان ملك الموت الذي وكل بك لم يزل يخلفك ويتخطى الى غيرك. അള്ളാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മലക്കുൽ മൗത്ത്, നിന്റെ റൂഹ് പിടിക്കാൻ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന മലക്കുൽ മൗത്ത് ആയുസ് എത്തിക്കഴിഞ്ഞാൽ നിന്നെ വിട്ട് അപ്പുറത്താളിലേക്ക് പോകുന്നെന്ന് വിചാരിക്കണ്ട. നിന്റെ ആയുസ് എത്തിയാൽ നിന്നെ പിടിക്കുക തന്നെ ചെയ്യും, നിന്നെ പിടിക്കുക തന്നെ ചെയ്യും. ഫൈദാ ജഅലുഹും ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു മിനിറ്റ് അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ നമുക്ക് അനുവദിച്ചിരുന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മലക്കുൽ മൗത്ത് നമുക്ക് എത്തിയിരിക്കുന്ന, അള്ളാഹു വിധിച്ചിരിക്കുന്ന ആയുസ് എത്തിയാൽ നമ്മെ പിടിക്കാതെ പുറത്തേക്ക് പോകുന്ന ആരും കരുതണ്ട. ഫഖുദ് ഹിദറക് വസ്തഇദ് ലഹ്, അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി മരണത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാവുക. ഹൃദയത്തെ സംസ്കരിക്കുക, ശരീരത്തെ സംസ്കരിക്കുക, അതിലുള്ള മോശമായ സ്വഭാവ ഗുണങ്ങളെ കഴുകിക്കളയുക. വസിയാബക ഫതഹിർ എന്ന് അള്ളാഹു പ്രവാചകനോട് കൽപ്പിച്ചതുപോലെ നമ്മളും ശുദ്ധീകരിക്കുക. ഹൃദയത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ച് ഇൽമിന്റെയും അള്ളാഹുവിനോടുള്ള തഖ്വയുടെയും സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിറക്കാൻ നമ്മൾ പരിശ്രമിക്കുക. വസ്തഇദ് ലഹ്, നീ അതിനുവേണ്ടി തയ്യാറാവുക. വലാ തഗ്ഫൽ, അശ്രദ്ധയിൽ ജീവിക്കരുത്, അശ്രദ്ധയിൽ ജീവിക്കരുത്. ഫൈന്നഹു ലാ യഗ്ഫലു അൻ, കാരണം മലക്കുൽ മൗത്ത് നിന്നെ തൊട്ട് അശ്രദ്ധരാവുകയില്ല. നമ്മൾ അശ്രദ്ധയിൽ ജീവിച്ചാലും മലക്കുകൾ, മലക്കുൽ മൗത്ത്, അള്ളാഹു നമുക്ക് മരണം വിധിച്ചിരിക്കുന്ന, അതിനുവേണ്ടി ഏർപ്പാടാക്കിയിരിക്കുന്ന മലക്ക് നമ്മളെ തൊട്ട് അശ്രദ്ധയിലാവൂല, പിടിക്കുക തന്നെ ചെയ്യും. ഇമാം അബൂബക്കർ ദൈനൂരി അദ്ദേഹത്തിന്റെ അൽ മജാലിസ് വൽ ജവാഹിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ അസർ ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. അവസാനമായി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നസീഹത്ത് കൂടി പറഞ്ഞു നിർത്താം. അദ്ദേഹം പറയാറുണ്ട്, അല ഇന്ന ദുനിയ ഖദ് വല്ലത് മുദ്ബിറ, സഹോദരങ്ങളെ, ഇന്ന ദുനിയ ഖദ് വല്ലത് മുദ്ബിറ, തീർച്ചയായും ദുനിയാവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഇന്നൽ ആഖിറത മുഖ്ബില, നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് ആഖിറവുമായിട്ടാണ്. ഓരോരോ ദിവസവും ദുനിയാവിന്റെ ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി അടുക്കുന്നത് ആഖിറത്തിലേക്കാണ്. നമുക്ക് അള്ളാഹു വിധിച്ചിരിക്കുന്ന 60 വയസ്സാണെങ്കിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ദിവസം കുറഞ്ഞു, ഇത്ര വർഷം കുറഞ്ഞു, നാളെ ആയാൽ ഒരു ദിവസം കൂടി കുറഞ്ഞു. ഇങ്ങനെ ആഖിറത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. വലികുല്ലി വാഹിദത്തി മിൻഹുമ ബനൂൻ, ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്, ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, സഹോദരങ്ങളെ, നിങ്ങൾ ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാവുക. വലാ തകൂനു മിൻ അബ്നാഇ ദുനിയ, ദുനിയാവിന്റെ മക്കളാവരുത് നിങ്ങൾ, അതിനു വേണ്ടി ജീവിക്കുന്നവരാവരുത്. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇന്ന് നമുക്ക് പ്രവർത്തിക്കാൻ ഇനിയും സാഹചര്യങ്ങളുണ്ട്, സമയങ്ങളുണ്ട്, ഇവിടെ നമ്മളെ വിചാരണ ചെയ്യാൻ ആരുമില്ല. വഗദൻ, എന്നാൽ നാളെയോ, ഹിസാബുൻ, അവിടെ വിചാരണ മാത്രമാണ്. വല അമൽ, അവിടെ നമുക്ക് പ്രവർത്തിക്കാൻ ഒരു അവകാശമില്ല, അവിടെ അള്ളാഹു നമുക്ക് സമയം നൽകുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആഖിറത്തിന് വേണ്ടി തയ്യാറാവുക. അലി റളിയല്ലാഹു അൻഹുവിന്റെ അസർ ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചതായി കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ തയ്യാറാവുക. ഖുലഫാഉർ റാഷിദീങ്ങളൊക്കെ നമുക്ക് നൽകിയിരിക്കുന്ന ഈ നസീഹത്ത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ, ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നവരാവാൻ, ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നവരാവാൻ, നന്മകൾ പരസ്പരം സമ്മാനിക്കാൻ നമ്മൾ തയ്യാറാവുക. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ആവർത്തിക്കുന്നു, അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യേണ്ടത് തെറ്റുകളിൽ നിന്ന് ശരീരത്തെ നീക്കുക, എല്ലാ തെറ്റുകളും നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുക. ഇനി ഒരു തെറ്റ് നമ്മൾ ചെയ്യരുത്. ഏറ്റവും വലിയ തെറ്റുകൾ എന്തൊക്കെയാണ്? ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ ഏറ്റവും വലിയ തെറ്റിന്റെ മാർഗം എന്നുള്ളത് കണ്ണും നാവുമാണ്. ഈ നാവിനെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സഹോദരങ്ങളൊക്കെ മോശമായ സംസാരങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മനസ്സിന്റെ പ്രയാസമുണ്ട്. നാവിനെ നമ്മൾ സൂക്ഷിക്കുക. സഹോദരങ്ങളെ, ആവശ്യമുള്ളതിൽ മാത്രമേ നമ്മൾ സംസാരിക്കാവൂ. ഒരാൾ പറയുന്നത് കേട്ട് നമ്മൾ പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് വെറുത്തിരിക്കുന്ന, നിങ്ങൾ ചെയ്യരുതെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഖീല വഖാൽ, കേട്ടതും കണ്ടതും പോയി പറയൽ. ചില ആൾക്കാർ ഇങ്ങനെ പറയും, ഓരോന്നിനും കൊള്ളാത്തവനാണ്, ഓൻ ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് ഉലമാക്കളെ സംബന്ധിച്ച് പറയുന്നവർ ഇത് ആവർത്തിച്ച് ഈ വിഷയം ഉത്ബോധിപ്പിക്കുന്നത്, നമ്മൾ അങ്ങനത്തെ വിഷയത്തിൽ ഇടപെടാനേ പോവേണ്ട. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹു വാജിബാക്കിയിരിക്കുന്ന ധാരാളം വിഷയങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കത് ഇടപെടാം, അതൊക്കെ കഴിഞ്ഞിട്ട്. അതല്ലാതെ അതൊന്നും അറിയാതെ ഇങ്ങനെ ഓരോരോ ആൾക്കാരുടെ വിഷയത്തിൽ നാവിനെ വിശാലമാക്കുന്നവർ, ആൾക്കാരുടെ അഭിമാനത്തിൽ സംസാരിക്കുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലമ്മ ഉരിജ ബി മറർതു ബിഖൗമിൻ, ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ ഒരു സമുദായത്തെ ഞാൻ കണ്ടു. ലഹും അൽഫാറും മിൻ നുഹാസ്, അവർക്ക് പിച്ചളകൾ കൊണ്ടുള്ള നഖങ്ങളുണ്ട്. യഖ്മുശൂന സുദൂറഹും വവുജൂഹഹും, മുഖങ്ങൾ കീറിപ്പറിക്കുന്നു, ഹൃദയങ്ങൾ കീറിപ്പറിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭയാനകമായ അവസ്ഥ കണ്ട് ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹാഉലായ ജിബ്രീൽ, ആരാണ് ജിബ്രീൽ ഇവർ, ആരാണ് ജിബ്രീൽ ഇവർ ഇത്ര മാത്രം കഠിനമായ പിച്ചളകൾ കൊണ്ടുള്ള നഖങ്ങൾ നൽകി ശരീരവും മുഖവും കീറി പറിക്കുന്നവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ പറഞ്ഞു, ഹാഉലാഇ ലദീന യതകല്ലമൂന ഫീ അഅറാദി നാസ്, ഇവരാണ് ഹാഉലാഇ ലദീന യാകുലൂന ലുഹൂമ നാസ് വയഖഊന ഫീ അഅറാദിഹിം, ഇവർ ജനങ്ങളുടെ ഇറച്ചി തിന്നുകയും അവരുടെ അഭിമാനത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാവിനെ സൂക്ഷിക്കുക, ഹൃദയത്തെ ശുദ്ധീകരിക്കുക, മനസ്സിനെ ശുദ്ധീകരിക്കുക, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാവാൻ നമ്മൾ പരസ്പരം സഹകരിക്കുക, ദീനിന്റെ മജാലിസുകൾ സംഘടിപ്പിക്കുക, അവിടെ നമ്മൾ പങ്കെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഹൃദയത്തിന് എപ്പോഴും ഒരു ബാറ്ററി നൽകൽ, എനർജി നൽകൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണെന്ന ബോധത്തോടുകൂടി ഇത്തരത്തിലുള്ള ദീനി മജാലിസുകൾ അധികരിപ്പിക്കുകയും അതിലിരുന്നു കൊണ്ട് നല്ല നല്ല ആശയങ്ങൾ പരസ്പരം കൈമാറുകയും അത് ജീവിതത്തിൽ പകർത്താൻ നാം ഏവരും പരിശ്രമിക്കുകയും ചെയ്യുക. അതല്ലാതെ ആൾക്കാരെ സംബന്ധിച്ച് കുറ്റം പറഞ്ഞ് നടക്കുന്നതിലും അവരെ സംബന്ധിച്ച് ഗീബത്ത് പറഞ്ഞ് നടക്കുന്നതിലും ഒരു ഖൈറും നമുക്കില്ല. ആൾക്കാരെ സംബന്ധിച്ച് മോശമായ ചിന്താഗതികൾ വെച്ച് നടത്തുന്നതിലും ഒരു ഖൈറും നമുക്കില്ല എന്നൊരു അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കുക. ശരീഅത്ത് അനുവദിക്കുന്ന കാരണങ്ങൾക്കല്ലാതെ യാതൊരു കാരണവശാലും ഒരു വ്യക്തിയെ വെറുക്കാൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നില്ല. അതുകൊണ്ട് ആ വിഷയങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല ഹൃദയത്തിനുടമകളായി നാം ഏവരെയും സ്വീകരിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാവിന്റെ എല്ലാവിധ ഷർറുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്അലുല്ലാഹ തആല ബി അസ്മാഇഹിൽ ഹുസ്ന വസിഫാതിഹിൽ ഉല അൻ യുസ്ലിഹ ലനാ ദീനനാ അല്ലദീ ഹുവ ഇസ്മതു അംരിനാ വഅൻ യുസ്ലിഹ ലനാ ദുനിയാനാ അല്ലതീ ഫീഹാ മആശുനാ വഅൻ യുസ്ലിഹ ലനാ ആഖിറതനാ അല്ലതീ ഫീഹാ മആദുനാ വഅൻ യജ്അല ഹയാത زيادة لنا في كل خير والموت راحة لنا من كل شر اللهم آت أنفسنا تقواها وزكها أنت خير من زكاها അൻത വലിയുഹ വ മൗലാഹ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ദുആകളൊക്കെ നമ്മൾ പഠിക്കുക. പ്രവാചകൻ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ദുആകളാണ്, അത് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിൽ മുന്നേറാൻ തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വ ബിഹംദി, സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വ റഹ്മത്തുല്ലാഹി വ ബറകാതുഹു.